സകലവും മായ സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യൻ എന്ത് ലാഭം? ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമി ഒന്നേക്കും നിൽക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട ചെല്ലുന്നു, കാറ്റ് തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു, അങ്ങനെ കാറ്റ് ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു. സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകി വീഴുന്ന ഇടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു. സകല കാര്യങ്ങളും ക്രമാവഹങ്ങളാകും. മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല. കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല. ഉണ്ടായിരുന്നതും ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു. സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. ഇത് പുതിയതെന്നും പറയത്തക്കവണ്ണം വല്ലതുമുണ്ടോ? നമുക്ക് മുൻപേ പണ്ടത്തെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു. പുരാതന ജനത്തെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. വരുവാനുള്ളവരെ കുറിച്ച് പിന്നത്തെ ഇതിൽ വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാകില്ല. സഭാപ്രസംഗിയായ ഞാൻ യെരുശലേമിൽ ഇസ്രായേൽ രാജാവായിരുന്നു. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ അറിഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സുവെച്ചു. ഇത് ദൈവം മനുഷ്യർ കഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. സൂര്യകീഴിൽ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെയും മായയും പ്രതാപ്രയത്നവും അത്രേ. വള്ളവുള്ളത് നേരെയാക്കുവാൻ മഹിയ, കുറവുള്ളത് എണ്ണിച്ചകപ്പാനും മഹിയ. ഞാൻ മനസ്സിലാലോചിച്ച് പറഞ്ഞത്, യെരുശലേമിന് എനിക്ക് മുമ്പായി കൊണ്ടുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു. ജ്ഞാനം ഗ്രഹിക്കാനും ഭ്രാന്തും ദോഷത്വവും അറിവാൻ ഞാൻ മനസ്സുവെച്ചു. ഇതും വൃഥാപ്രയത്നമെന്ന് കണ്ടു. ജ്ഞാനബാഹുല്യത്തിൽ രസനബാഹുല്യമുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക. എന്നാൽ അതും മായ തന്നെ. ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്തെന്നും സന്തോഷത്തെ കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലമെന്നും പറഞ്ഞു. മനുഷ്യർക്ക് ആകാശം കീഴിൽ ജീവനും ജീവൻ നല്ലതെന്ന് ഞാൻ കാണുമ്പോഴും എന്റെ ഹൃദയം എന്നെ ഞാൻ സോട് നടത്തിക്കൊണ്ടിരിക്കെ, ഞാൻ എന്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പാനും പോഷത്വം പിടിച്ചുകൊള്ളുവാനും എന്റെ മനസ്സ് നിരൂപിച്ചു. ഞാൻ മഹാപ്രവർത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു. വൃക്ഷം വച്ചുപിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലക്കി വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്ക് ഉണ്ടായിരുന്നു. യെരുശലേമിന് എനിക്ക് ഉണ്ടായിരുന്നു. ഏവരിലും അധികം ആടുമാടുകളായ ബഹുസ്വം പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാർത്തികളെയും മനുഷ്യരുടെ പ്രമോദം മായ അനുമതി സ്വീചനത്തെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പേ യെരുശലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു, അഭിവൃദ്ധി പ്രാപിച്ചു. ഞാനും മുന്നിൽ ഉറച്ചു നിന്നു. എന്റെ കണ്ണാഗ്രഹിച്ചതൊന്നും ഞാൻ അതിനെ നിഷേധിച്ചില്ല. എന്റെ ഹൃദയത്തിൽ സന്തോഷവും വിലക്കിയില്ല. എന്റെ സകല പ്രയത്നവും നിമിത്തം എന്റെ ഹൃദയം സന്തോഷിച്ചു. എന്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇത് തന്നെ. ഞാൻ നിലകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി, എല്ലാം മായയും പ്രയത്നവും അത്രേ. സൂര്യന് കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്ന് കണ്ടു. ഞാൻ ജ്ഞാനവും ശാന്തം പോഷത്വവും നോക്കുവാൻ തിരിഞ്ഞ രാജാവിന്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? പണ്ട് ചെയ്തു തന്നെ വെളിച്ചമിരളിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ ഞാനും പോഷത്വത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, പോഷനിരുട്ടിൽ നടക്കുന്നു. എന്നാൽ അവർക്കെല്ലാവർക്കും ഗതി ഒന്നു തന്നെ എന്ന് ഞാൻ ഗ്രഹിച്ചു. ആകയാൽ ഞാൻ എന്നോട്, പോഷനും എനിക്കും ഗതി ഒന്നു തന്നെ, പിന്നെ ഞാൻ എന്തിനധികം ഞാൻ സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു. ഇതും മായത്രയെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. പോഷനെ കുറിച്ചാകട്ടെ, ജ്ഞാനിയെ കുറിച്ചാകട്ടെ, ശാശ്വതമായ ഓർമ്മയില്ല. വരുംകാലത്ത് അവരൊക്കെയും മറന്നുപോകും. അയ്യോ, പോഷൻ മരിക്കുന്നത് പോലെ ജ്ഞാനിയും മരിക്കുന്നു. അങ്ങനെ സൂര്യന് കീഴിൽ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായത് കൊണ്ട് ഞാൻ ജീവനെ വെറുത്തു. എല്ലാം മായയും പ്രയത്നവും. സൂര്യന് കീഴിൽ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എന്റെ ശേഷം വരുമാനിപ്പിക്കുന്ന മനുഷ്യനാണ് ഞാൻ അത് ചേർക്കേണ്ടി വരുമല്ലോ. അപ്പൊ ജ്ഞാനിയായിരിക്കുമോ പോഷനായിരിക്കുമോ ആർക്കറിയാം. എന്തായാലും ഞാൻ സൂര്യന് കീഴിൽ പ്രയത്നിച്ചതും ഞാനും വിളങ്ങിച്ചതുമായ സകല പ്രയത്നത്തിന് മേലും അവന് അധികാരം പ്രാപിക്കും. അതുമായി അത്രേ. ആകയാൽ സൂര്യന് കീഴെ പ്രയത്നിച്ച സർവപ്രയത്നത്തെ കുറിച്ച് ഞാൻ എന്റെ പ്രദേശത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി. മനുഷ്യൻ ജ്ഞാനത്തോടും അറിവോടും താമസത്തോടും കൂടെ പ്രയത്നിക്കുന്നു. എങ്കിലും അതിൽ പ്രയത്നിക്കാത്ത ഒരു തന്നെ അവനതിനെ അവകാശമായി വെച്ചേക്കേണ്ടി വരുന്നു. അതുമായും വലിയ തിന്മയും അത്രേ. സൂര്യന് കീഴെ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയ പരിശ്രമം കൊണ്ടും മനുഷ്യന് എന്ത് ഫലം? അവന്റെ നാളുകളൊക്കെയും ദുഃഖകരവും അവന്റെ കഷ്ടപ്പാട് വിഷമകരവുമല്ലോ. രാത്രിയിലും അവന്റെ ഹൃദയത്തിന് അസ്വസ്ഥതയില്ലാതുമായി അത്രേ. എന്നാൽ കുടിശേത്തന്റെ പ്രയത്നം താത്സവം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല. അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളതെന്നാണ് ഞാൻ കണ്ടു. അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും, ആർ അനുഭവിക്കും? തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. ഭാവിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. അതുമായും പ്രയത്നവും അത്രേ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാലത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, തിരിച്ചു കളവാനൊരു കാലം, പണിയുവാനൊരു കാലം, കരവാനൊരു കാലം, ചിരിപ്പാനൊരു കാലം, തെളിവിപ്പാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം, കല്ലുപറക്കി കളവാനൊരു കാലം, കല്ലുപറക്കി കൂട്ടുവാനൊരു കാലം, അലങ്കനം ചെയ്യുവാനൊരു കാലം, അലങ്കനം ചെയ്യാതിരിപ്പാനൊരു കാലം, സമ്പാദിപ്പാനൊരു കാലം, നഷ്ടമാവാനൊരു കാലം, സൂക്ഷിച്ചു വെപ്പാനൊരു കാലം, എറിഞ്ഞു കളവാനൊരു കാലം, കീറുവാനൊരു കാലം, തുന്നുവാനൊരു കാലം, മിണ്ടാതിരിപ്പാനൊരു കാലം, സംസാരിപ്പാനൊരു കാലം, സ്നേഹിപ്പാനൊരു കാലം, ദ്വേഷിപ്പാനൊരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവും ഉണ്ട്. പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർ കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത നിശ്ചയം മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കാൻ അവർക്ക് കഴിവില്ല. ജീവവരുന്ന സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഏതു മനുഷ്യനും ചിന്ന കുടിച്ച് തന്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിന്റെ ദാനമാകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്നാണ് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്നൊന്നും കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളത് കൊണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളത് മുമ്പുണ്ടായിരുന്നു തന്നെ. കഴിഞ്ഞുപോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിന്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു. ഞാൻ എന്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും, സകല കാര്യത്തിനും സകല പ്രവർത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് മനുഷ്യ നിമിത്തമത്രേ. ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു, രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു, രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല, സകലവുമായല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവർത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അതുതന്നെ അവന്റെ ഓഹരി. തന്റെ ശേഷം ഉണ്ടാവാനിരിക്കുന്നത് കാണുമ്പോൾ ആർ അവനെ മടച്ചു വരുത്തും. പിന്നെയും ഞാൻ സൂര്യന് കീഴെ നടക്കുന്ന പീഡനങ്ങളെല്ലാം കണ്ടു. പീഡിതന്മാർക്കണ നീരൊഴുക്കും, അവർക്ക് ആശ്വാസപ്രദനില്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു, എന്നിട്ടും ആശ്വാസപ്രദന അവർക്കില്ല. ആകയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ജീവനുള്ളവരെക്കാൾ മുമ്പേ തന്നെ മരിച്ചു പോയിരിക്കുന്ന മൃതന്മാരെ ഞാൻ പ്രശംസിച്ചു. ഈ രണ്ടു വകക്കാരെക്കാളും ഇതുവരെ ജനിക്കാത്തവന്, സൂര്യന് കീഴിൽ നടക്കുന്ന ദുഷ്പ്രവർത്തിയെ കാണാത്തവനുമായ മനുഷ്യൻ ഭാഗ്യവാൻ. സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവനും മറ്റുള്ളവനോടുള്ള അസൂയയിൽ നിന്നുളവാകുന്നു എന്നാണ് ഞാൻ കണ്ടു. അതുമായും പ്രയത്നവും അത്രേ. മൂഢൻ കയ്യും കെട്ടിയിരുന്ന് സ്വന്തം മാംസം തിന്നുന്നു. രണ്ടു കൈയും നിറയെ അധ്വാനം പ്രയത്നമുള്ളതിനേക്കാൾ ഒരു കൈ നിറയെ വിശ്രമം അധികം നല്ലത്. പിന്നെയും സൂര്യന്റെ കീഴിലെ മായ കണ്ടു. ഏകാഗ്രിയായുണ്ട്, അവന് ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല. എങ്കിലും അവന്റെ പ്രയത്നത്തിനൊന്നിനും അവസാനമില്ല. അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ടു, തൃപ്തി വരുന്നതുമില്ല. എന്നാൽ താൻ ആർക്കു വേണ്ടി പ്രയത്നിച്ചു, സുഖാനുഭവം ത്യജിക്കുന്നു. ഇതുമായും വല്ലാത്ത കഷ്ടപ്പാടും അത്രേ. ഒരുവനേക്കാൾ ഇരുവരേറെ നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാഗ്രി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായതുകൊണ്ട് പുനയോ കഷ്ടം. രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും. ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്ക് അവനോട് നിൽക്കാം. ഉപ്പിരിച്ചരുടെ വേഗത്തിലറ്റു പോവുകയില്ല. പ്രബോധനം കൈക്കൊള്ളാം. മൂഢനുമായ രാജാവിനേക്കാൾ ദരിദ്രൻ ജ്ഞാനീയമായ ഒരു ബാലൻ കൊള്ളാം. അവൻ മറ്റേവന് ദരിദ്രനായി ജനിച്ചിട്ടും രാജാവായി വാഴേണ്ടതിന് കാരാഗ്രഹത്തിന് വരുന്നു. മറ്റവന് പകരം എഴുന്നേറ്റ ബാലന്റെ പക്ഷം സൂര്യന് കീഴിൽ സഞ്ചരിക്കുന്ന ജീവനൊക്കെയും ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ അസംഖ്യജനത്തിനൊക്കെയും തലവനായിരുന്നു. എങ്കിലും പിന്നെയുള്ളവർ അവൻ സന്തോഷിക്കുകയില്ല. അതുമായും പ്രയത്നവും അത്രേ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കാം. മൂഢന്മാർക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായകയാണല്ലോ ദോഷം ചെയ്യുന്നത്. അതിവേഗത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് ചിരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കും വാക്കുവരിപ്പം കൊണ്ട് പോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു. ദൈവത്തിന് നേർച്ച നേർന്നാൽ ദൈവാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്ക. നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയെന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്കുനിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവർത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? സ്വപ്നബഹുത്വത്തിലും വാക്കുപരിപ്പത്തിലും വ്യക്തതയുണ്ട്. നീയോ ദൈവത്തെ ഭയപ്പെടുക. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതി ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതിന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ദുഷിതൽപ്പനായിരിക്കുന്ന ഒരു രാജാവ് ദേശത്തിന് എല്ലാത്തിനും ഉപകാരമായിരിക്കും. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും മത്സരപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. അതുമായ വസ്തുവക പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു. അതിന്റെ ഉടമസ്ഥനെ കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്ത് പ്രയോജനം? വില ചെയ്യുന്ന മനുഷ്യന് അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു. ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. സൂര്യന് കീഴിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത സിനിമയുണ്ട്. ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് തന്നെ. ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു. അവന് ഒരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടാകുകയില്ല. അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. തന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോവുകയില്ല. അതും ഒരു വല്ലാത്ത സിനിമ തന്നെ. അവൻ വന്നതുപോലെ തന്നെ പോകുന്നു. അവന്റെ പ്രധാന പ്രയത്നത്താൽ അവന് എന്താ പ്രയോജനം? അവന്റെ ജീവകാലമൊക്കെ ഇരുട്ടിലും ദക്ഷിണത്തിലും ദീനത്തിലും ക്രോധത്തിലും കഴിയുന്നു. ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവം ഒരുത്തിന് കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെയും അവൻ തിന്നു കുടിച്ച സൂര്യന് കീഴിൽ താൻ പ്രയത്നിക്കുന്ന തന്റെ സകല പ്രയത്നത്തിലും സുഖം അനുഭവിക്കുന്നത് തന്നെ. അതല്ലോ അവന്റെ ഓഹരി. ദൈവം ധനവും ഐശ്വര്യവും അതനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ. ദൈവം അവന് ഹൃദയ സന്തോഷം മരണുന്നത് കൊണ്ട് അവൻ തന്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല. സൂര്യന് കീഴിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു സിനിമയുണ്ട്. മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു. ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു. അവൻ ആഗ്രഹിക്കുന്ന ഒന്നിനും അവന് കുറവില്ല. എങ്കിലും അത് അനുഭവിക്കാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല. ഒരു അന്യനത്രേ അത് അനുഭവിക്കുന്നത്. അതുമായും അല്ലാത്ത വ്യാധിയും തന്നെ. ഒരു മനുഷ്യന് നൂറ് മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സമ്മതം ജീവിച്ച ദീർഘായുസായിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ചതിനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭമത്സ്യപ്പോയ പെണ്ണും അവനേക്കാൾ നന്നായെന്ന് ഞാൻ പറയുന്നു. അത് മായയിൽ വരുന്നു, അന്ധകാരത്തിലേക്ക് പോകുന്നു. അതിന്റെ പേർ അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നു. സൂര്യനെ അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അച്ഛവനേക്കാൾ അധികം വിശ്രാമം അതിനുണ്ട്. അവൻ ഈരായിരത്താണ്ട് ജീവിച്ചു നിൽക്കുന്ന നന്മ അനുഭവിച്ചില്ലെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലയോ പോകുന്നത്. മനുഷ്യന്റെ പ്രയത്നമൊക്കെയും അവന്റെ വായ്ക്ക് വേണ്ടിയാകുന്നു, എങ്കിലും അവന്റെ പൊതിക്ക് മതി വരുന്നില്ല. മൂടനേക്കാൾ ജ്ഞാനിക്ക് എന്ത് വിശേഷതയുള്ളൂ? പരിജ്ഞാനമുള്ള സാധുവിന് ജീവനുള്ളവരുടെ മുമ്പിൽ നടക്കുന്നതിൽ എന്ത് വിശേഷതയുള്ളൂ? അഭിലാഷത്തിന്റെ സഞ്ചാരത്തേക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത്. അതുമായി പ്രയത്നവും അത്രേ. ഒരുത്തിന് എന്തു തന്നെ ആയിരുന്നാലും അവന് പണ്ടത്തെ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. മനുഷ്യനെന്താകുമെന്ന് വിധിച്ചു നിരിക്കുന്നു. തന്നിലും ബലമേറിയവനോട് ബാധിക്കാൻ അവന് കഴിവില്ല. മായയെ വർദ്ധിപ്പിക്കുന്ന വാക്ക് പെരുക്കിയാലും മനുഷ്യനെന്ത് ലാഭം? മനുഷ്യന്റെ ജീവിതകാലത്ത് അവൻ നിഴൽ പോലെ കഴിച്ചു കൂട്ടുന്ന ലക്ഷണമായുള്ള ആഷ്കാലമൊക്കെയും അവനെന്താകുന്നു നല്ലത് ആർക്കറിയാം? അവന്റെ ശേഷം സൂര്യന് കീഴിൽ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യനോട് ആർ അറിയിക്കും? നല്ല സുഗന്ധതൈലത്തെക്കാളും മരണ ദിവസം ജനദിവസത്തെക്കാളും ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. സ്ത്രീയേക്കാൾ വിഷം നല്ലത്. മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ജ്ഞാനികളുടെ ഹൃദയം വിലാഭവനത്തിൽ ഇരിക്കുന്നു. മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിനത്രേ. മൂഢന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ഞാനിവിടെ ശാസ്ത്രം കേൾക്കുന്നത് മനുഷ്യൻ നല്ലത്. മൂഢന്റെ ചിരി കലത്തിന് കീഴെ കത്തുന്ന മുള്ളിന്റെ കൊടുപൊടുപ്പ് പോലെയാവും. അതും മായത്രേ. കോഴ ഞാനിയെ പൊട്ടനാക്കുന്നു, കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു. ഒരു കാര്യത്തിൽ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഗർഭമാനസിനേക്കാൾ ക്ഷമാ മാനസിന് ശ്രേഷ്ഠൻ. എന്റെ മനസ്സിൽ അത്ര വേഗം നീരസമുണ്ടാകരുത്. മൂടന്മാരുടെ മാർബിലല്ലോ നീരസം വർദ്ധിക്കുന്നത്. പണ്ടത്തെ കാലം ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് നീ ചോദിക്കരുത്. നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ. ജ്ഞാനം ഒരവകാശം പോലെ നല്ലത്. സകലഭൂവാസികൾക്കും അത് ബഹുവിശേഷം. ജ്ഞാനം ഒരു ശരണം, ദ്രവ്യവും ഒരു ശരണം. ജ്ഞാനത്തിന്റെ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത. ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കുക. അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും? സുഖകാലത്ത് സുഖമായിരിക്കാം, അനർത്ഥകാലത്തോ ചിന്തിച്ചു കൊള്ളുക. മനുഷ്യൻ തന്റെ ശേഷം വരുവാനുള്ളത് ഒന്നും മാറാഞ്ഞറിയാതെ ഇരിക്കേണ്ടതിന് ദൈവം രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു. ദൈവമേ സുഖനോഗ്യമാകുന്നു. പാറക്കുന്നു
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. തന്റെ കൃപകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ
ശാനാർത്താവിന്റെ തിരുനാമത്തിലും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നവരങ്ങളിൽ സ്തുതി.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗസ്ഥാതൃത്തര ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രതിബന്ധങ്ങൾ അതിജീവിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുന്ന നമ്മുടെ ശരീരത്തെ അതിനായിട്ട് ഒരുക്കുന്ന ദൈവകാരുണ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവം തന്ന ഏറ്റവും ശ്രേഷ്ഠമായ മൂല്യമായ നിമിഷങ്ങളാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭക്തിയോടും വിശുദ്ധിയോടും സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരുക്കി തന്ന ആയുസ്സിനും ആരോഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം ഒരുക്കി തന്ന ഈ അവസരം ദൈവത്തിന്റെ കൃത്യമായ രൂപത്തിൽ സ്തോത്രം പാടുവാനും സ്തുതി അർപ്പിപ്പാനും ഹൃദയത്തിന്റെ അഗാധതലങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിപ്പാനൊക്കെ വണ്ണം നമ്മുടെ ഹൃദയങ്ങളെ തൊട്ട് വിശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തന്നെ നമ്മുടെ ശിരസ്സുള്ള ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രാശ്രമത്തിനെ പോലും തിരുവനന്തപുരത്തിന്റെ സാന്നിധ്യം നമുക്കുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അപ്പൊ ഇന്ന് തിരുവനന്തപുരത്തിനെ വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ഏറ്റവും അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് അരമനയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, അതുപോലെ ഞങ്ങളുടെയൊക്കെ വന്നിയ ഗുരുനാഥനായിരിക്കുന്ന ഈ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് പ്രിയപ്പെട്ട അച്ഛന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ജോൺ തോമസ് കരിങ്ങാലച്ചൻ അച്ഛൻ തന്നെയാണ് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം. അതുപോലെ എല്ലാ വൈദികരെയും വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. അരമനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം ഭക്തിയോടുകൂടി സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായ സ്നേഹത്തോടുകൂടി ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് അരമനയിൽ ആയിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് ഒരു ഗീതം ആലപിക്കും, അതിനെ തുടർന്ന് ശുശ്രൂഷയിലേക്ക് തുറന്ന് നടക്കപ്പെടുന്നതാണ്.
പാഠപുസ്തകത്തിലെ 71-ാമത്തെ ഗീതം. ക്രിസ്തീയ ജീവിതത്തിന്റെ ആധാരം ക്രിസ്തുവാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ശ്രേഷ്ഠമായ വരികൾ ഉൾപ്പെടുന്ന ഗീതം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ടത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യേന രാജാവൻ കൂട്ടാളിയാണേ. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം,
സൗഭാഗ്യ ജീവിതം,
കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
തന്റെ
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ട, ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ.
ഞങ്ങളുടെ ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട്
ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി, എന്റെ അടിയാരോട് കരുണ നോക്കിയ രാജാവേ നിനക്ക് സ്തുതിയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
പിതാവും പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൗമമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് അറിയണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പുണ്യാദിവസിൽ ഞങ്ങളെ
രക്ഷിക്കണമേ.
അജ്യശക്തിയും മഹത്വവും നിനക്ക് നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം.
അതിനോടുകൂടെ നീതികൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. അറിയാമേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ
മരണസമയത്തുമോ
ദൈവമായ കർത്താവേ, അനുതാപത്തിലും മനസ്സുതിരിവിന്റെ കണ്ണുനിരകളാലും ഞങ്ങളെ നീ വെടിപ്പാക്കേണ്ടവേ. സകല അഴുക്കിൽ നിന്നും പാപത്തിന്റെ മാലിന്യത്തിൽ നിന്നും കരയിൽ നിന്നും ഞങ്ങളെ വെടിവാക്കേണ്ടവേ. കർത്താവും ദൈവവുമേ, എല്ലായ്പ്പോഴും എന്നേക്കും വിജയകരമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം എന്നേക്കും നിന്നെ ഞങ്ങൾ സ്തുതിച്ച് വന്ദിക്കുകയും നിന്റെ തിരുനാമത്തിന് സ്തോത്രം പാടുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ യാതനകൾക്ക് അതിന്റെ കരുണയുടെ ഭണ്ഡാരപ്പുര തുറന്നു തരണമേ. ഞങ്ങളുടെ മുട്ടുതീർക്കുവാ അതിന്റെ നന്മകൾ ഞങ്ങൾക്ക് ഒഴുക്കി തരണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് തർക്കങ്ങളെ നീക്കിക്കളയണമേ. നിന്റെ നിരപ്പ് സമാധാനവും ഞങ്ങളോ ദൈവോടുകൂടിയ സ്നേഹവും ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുമാറാകണമേ. ശത്രുവായ ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കരുണയോടെ മറച്ചുകൊള്ളണമേ. അബ്രഹാമിന്റെയും സഹാഖിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവ് കർത്താവേ, ഞങ്ങൾക്ക് യുദ്ധത്തിൽ ജയം നൽകുന്നവനും ഞങ്ങളുടെ കുറ്റങ്ങളെ മറച്ചുകൊള്ളുന്നവനുമായിരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നവനും ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തുകൊള്ളുന്നവനും ഞങ്ങളുടെ പാപവികാരങ്ങളെ നീക്കിക്കളയുന്നവനുമായിരിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കളെ ഓടിച്ചു കളയണമേ. ഞങ്ങൾ ഭയപ്പെടുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇതിന്റെ ശ്രേഷ്ഠതയ്ക്ക് കീഴ്പ്പെടുന്നവരും അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കുകയും ചെയ്യണമേ. ആയത് ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിന്റെയും നിന്നെ ഇഷ്ടപ്പെടുന്നവരായ സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമാന്മാരുടെയും നിബിയന്മാരുടെയും സ്നേഹന്മാരുടെയും സഹദയന്മാരുടെയും ഔദ്യാനന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ.
പ്രിയക ദൈവത്തിന്റെ തന്നെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഈ ഒരു ബുധനാഴ്ചയും കൂടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടുവാനും ദൈവസന്നിധിയിലായിരിക്കുവാനും തിരുവചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം ലഭിച്ച ഈ അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. എല്ലാ വൈദികരെയും ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന പ്രാർത്ഥനാപൂർവ്വം സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അമേരിക്കയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വളർച്ച വളരെ വളരെ ഭംഗിയായിട്ടും അഭിമാനാർഹമായും ഒന്നുമില്ല. നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനം പെൻസിൽവാനിയയിൽ 300 ഏക്കർ സ്ഥലവും ഒരു റിട്രീറ്റ് സെന്ററും കൂടെ കഴിഞ്ഞ ദിവസം സ്വന്തമാക്കി. മലങ്കര സഭയ്ക്ക് അഭിമാനിക്കാവുന്ന സംഗതിയാണ്. ഇവിടെ നമ്മൾ ഈ ഡയസിഷൻ സെന്റർ ഹ്യൂസ്റ്റണിൽ വാങ്ങിച്ചപ്പോൾ അതും നമുക്ക് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു ദൈവ നടത്തിപ്പായിരുന്നു. അങ്ങനെ മലയാളി സമൂഹങ്ങൾ, മലയാളി മറ്റ് ഇതര മലയാളി സമൂഹങ്ങൾക്ക് നേടാൻ സാധിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ദൈവത്തെ പ്രത്യേകമായിട്ട് സ്തുതിക്കേണ്ട സംഗതിയാണ്, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കേണ്ട സംഗതിയാണ്. ഈ കാര്യത്തിൽ നമ്മുടെ ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളെയും എല്ലാ വിശ്വാസികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നമ്മുടെ സഭയുടെ വളർച്ചയിൽ നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ സഹകരണവും കൈത്താങ്ങലും ഒക്കെ ആണല്ലോ നമുക്കിതൊക്കെ നേടുവാൻ തക്കവണ്ണം ഇടയാകും. ഇതോടൊപ്പം തന്നെ ഭൗതികമായ നേട്ടങ്ങളൊക്കെ നമ്മൾ കൈവരിക്കുകയും മറ്റുള്ളവർക്ക് അസൂയുണ്ടാക്കത്തക്ക തരത്തിൽ നേട്ടം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴും നമ്മുടെ ആത്മീയ വളർച്ചയും നമ്മുടെ വിശ്വാസവും സഭയുടെ പഠിപ്പിക്കലുകളിലുള്ള നമ്മുടെ താല്പര്യവും ഒക്കെ വർദ്ധിക്കുന്നുണ്ടോ? അതൊക്കെ നമ്മുടെ സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ ഈ യാത്രയിൽ അല്ലെങ്കിൽ ദൈവരാജ്യ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ യാത്രയിൽ നമ്മുടെ ആത്മീയ വളർച്ച വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ഐക്യവും അതിൻ്റെ ഒരുമയും സമാധാനവും ഒക്കെ നമ്മുടെ മക്കളുടെ ക്രിസ്തീയ ജീവിതത്തിലെ അതിൻ്റെ തീവ്രത ഇതൊക്കെ നമ്മൾ അത് വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധാപൂർവം കാണുകയും ഭൗതിക വളർച്ചയോടൊപ്പം തന്നെ ആത്മീയ വളർച്ചയിൽ മുന്നേറുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും അത് ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു എന്ന് മാത്രം. നമ്മുടെ മദ്രാസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധയും താല്പര്യവും പ്രാർത്ഥനയും ഉണ്ടാകണം. വിവിധങ്ങളായ ആത്മീയ സംഘടനകളുടെ പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹകരമായിട്ട് നടക്കുവാൻ തക്കവണ്ണം ഇടയാകണം. സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതോടൊപ്പം തന്നെ വേദനയുടെയും ദുഃഖത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ പല മരണങ്ങൾ നമ്മുടെ മദ്രാസനത്തിൽ നടന്നു. ഇന്നിപ്പോൾ ഹ്യൂസ്റ്റണിൽ ഇന്നലെ രാജി, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വളരെ യങ്ങായിരിക്കുന്ന കുട്ടി മരിച്ചു. ക്യാൻസറായിട്ട് ചികിത്സയിലായിരുന്നു കുട്ടി മരിച്ചു. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ വളർച്ചയിൽ വളരെ താല്പര്യത്തോടെ സഹായിച്ചിരുന്ന കോർപ്പസ് ക്രിസ്റ്റിയിൽ താമസിക്കുന്ന താമരവിൽ ജോർജ് കഴിഞ്ഞ ദിവസം മരിച്ചു. ഇന്ന് ഇപ്പോൾ അടക്കം നടക്കുകയാണ്. ഇപ്പോൾ അവിടെ കോർപ്പസ് ക്രിസ്റ്റിയിൽ അടക്കം നടക്കുകയാണ്. അങ്ങനെ മരണവും ദുഃഖവും വേദനയും ഒക്കെ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇവിടെയെല്ലാം ഇതെല്ലാം അച്ഛൻ രാജേഷ് അച്ഛൻ ആമുഖ വാക്യങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ സർവേ ചെയ്ത് വളരുവാനും കരുത്തോടെ മുന്നേറുവാനും തക്കവണ്ണമുള്ള ബലവും ശക്തിയും ആത്മധൈര്യവും ഒക്കെ ദൈവം നമ്മൾക്ക് നൽകുന്നു എന്നുള്ളതും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ട സംഗതിയാണ്. ആമുഖമായി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇന്ന് നമ്മളോട് ദൈവവചനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ തോമസ് കരിങ്ങാട്ടിലെ അച്ഛനാണ്. അച്ഛൻ പന്തളം സ്വദേശിയാണ്. നിങ്ങൾക്കറിയാം പല സന്ദർഭങ്ങളിൽ അച്ഛൻ ഈ നമ്മുടെ ഈ കൂട്ടായ്മയെ വന്ന് സംബന്ധിക്കുകയും ദൈവവചനം നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. സെമിനാരി അധ്യാപകനാണ്. നമ്മുടെ മലങ്കര സഭ മാഗസീൻ്റെ എഡിറ്ററാണ്. അപ്പോൾ അങ്ങനെ വിവിധ നിലകളിൽ മലങ്കര സഭയിൽ പ്രവർത്തിക്കുകയും വളരെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുകയും ചെയ്യുന്ന അച്ഛനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ജോൺ തോമസ് കരിങ്ങാട്ടിലെ അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
പാഠപുസ്തകത്തിലെ 7-ാമത്തെ ഗീതം, യേശു എൻ അടിസ്ഥാനം ആശയവനിലെത്രേ എന്നാരംഭിക്കുന്ന ഗീതം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം.
യേശു എൻ അടിസ്ഥാനം ആശയവനിലെത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും എത്ര മാധുര്യമാവൻ നാമവേദിക്കു പാർത്താൽ ഓർത്തു വരും തോറുവൻ ആർത്തി മാഞ്ഞു പോകുന്നു ഓർത്തു വരും തോറുവൻ ആർത്തി മാഞ്ഞു പോകുന്നു ദുഃഖം ദാരിദ്ര്യമെന്നേ വൈക്കുണ്ടോ ശക്തി എന്മേൽ കൈക്കു പീഡിച്ചു നാട് കൊണ്ടുപോകുന്നവൻ കൈക്കു പീഡിച്ചു നാട് കൊണ്ടുപോകുന്നവൻ രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ പ്രഹ്ലാദൻ ദേഹം ഭൂതുതാക്കിടാൻ പാപത്താൽ എന്നിൽ വന്ന ശാപകരകൾ നീക്കി ശോഭിത നിധി വസ്ത്രം ആഭരണമായി നൽകും ശോഭിത നിധി വസ്ത്രം ആഭരണമായി നൽകും വൻപിച്ച ലോകത്തിര കമ്പം തിരുവോളവും മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും ലോകമെനിക്കു വൈരി ലോകമെന്നെ ത്യജിച്ചാൽ ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാ ഞാൻ ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാ ഞാൻ വെക്കം തന്മണവാട്ടി ആക്കിടുമെന്നെ എന്നും വാക്കുണ്ടെനിക്കുതൻ്റെ നിക്കമില്ലാതിനൊട്ടും വാക്കുണ്ടെനിക്കുതൻ്റെ നിക്കമില്ലാതിനൊട്ടും യേശു എന്നാടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും
ധ്യാനത്തിനായി പ്രിയപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു.
പ്രിയക ദൈവത്തിന്റെ വന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് ഫെഡറാസനത്തിന്റെ അധിപൻ അക്ഷുന്യനായ അലക്സിയോസ് മാർ യൗസേബ്യസ് തിരുമേനി, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, എല്ലാവർക്കും ഉയർത്തെഴുന്നേറ്റവനായ യേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഒരിക്കൽ കൂടി ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അഭിനന്ദനായ യൗസേബ്യസ് തിരുമേനിയോടുള്ള വിനയാദരവുകൾ ഭക്തിപൂർവം സമർപ്പിക്കുകയാണ്. ഈ പ്രദേശത്ത് വരുവാനും ഇടയ ശുശ്രൂഷയിൽ പങ്കുചേരുവാനും അവസരം ലഭിക്കുന്നതുകൊണ്ടാണ്, തിരുമേനി അനുവദിക്കുന്നതുകൊണ്ടാണ് ഈ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ സാധിക്കുന്നതെന്ന് സവിനയം ഞാൻ ഓർക്കുകയും പങ്കിടുകയും ചെയ്യുകയാണ്. ഇന്ന് ഒരു പ്രത്യേക വിഷയം അവതരിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആമുഖങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മെയ് 15-ാം തീയതി ലോകം ആഘോഷിച്ച ഒരു ദിവസമാണ് ലോക കുടുംബ ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി. ഇത് യുണൈറ്റഡ് നേഷൻസ് ലോകത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പലയിടത്തും ആഘോഷങ്ങളും ചർച്ചകളും നടന്നു. ലോക കുടുംബ ദിനം ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ആവശ്യമുണ്ടോ? മാതൃദിനം ആവശ്യമുണ്ടോ? കുടുംബദിനം ആവശ്യമുണ്ടോ? വനിതാ ദിനം ആവശ്യമുണ്ടോ? ശിശുദിനം ആവശ്യമുണ്ടോ? ഇതൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ടാവും. ഇത് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ചില നിർദ്ദേശങ്ങൾ നമുക്ക് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് ലോക കുടുംബ ദിന വേദ പശ്ചാത്തലം ഞാൻ അവതരിപ്പിക്കുന്നത് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2:40-52 വേദഭാഗമാണ്. വളരെ ദീർഘമായ വേദഭാഗമാണ്. വളരെ സ്പെസിഫിക് ആയ ചർച്ചയ്ക്ക് 48-52 വേദഭാഗമാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചിതമായ വേദഭാഗം എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ ഒരു കുടുംബത്തെ അവതരിപ്പിക്കുന്നതാണ്. ആ കുടുംബത്തിൽ ആകെ 3 പേരേ ഉള്ളൂ. വാർദ്ധക്യത്തിന് ജീവിക്കുന്ന ഒരു പുരുഷനുണ്ട്, കന്യകയായ ഒരു യുവതിയുണ്ട്, ഒരു മാതാവുണ്ട്, 12 വയസ്സുള്ള ഒരു മകനുണ്ട്. ഇത്രയും പറയുമ്പോൾ നമുക്കറിയാം ഇതാരുടെ കുടുംബമാണെന്ന്. മറ്റാരുടെയും കുടുംബമല്ല, യേശു തമ്പുരാൻ വളർന്ന കുടുംബമാണ്. പഴയ വീടുകളിലൊക്കെ ഈ കുടുംബ പശ്ചാത്തലം അവതരിപ്പിക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ജോസഫിന്റെയും മറിയത്തിന്റെയും കൂടെ അവരുടെ മടിയിലിരിക്കുന്ന യേശുവിന്റെ ചിത്രം. ഈ ചിത്രത്തിനൊരു പേരുണ്ട്, ചിത്രകാരന്മാർ നൽകിയിരിക്കുന്ന ഒരു മനോഹരമായ പേരുണ്ട്, ഹോളി ഫാമിലി, വിശുദ്ധമായ കുടുംബം, പരിശുദ്ധമായ കുടുംബം, പവിത്രമായ കുടുംബം. പല വാക്കുകൾ കൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഇതൊരു വിശുദ്ധമായ കുടുംബമാണ്. അമേരിക്കയിൽ വന്ന് താമസിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. 68 മുതൽ അല്ലെങ്കിൽ 72 മുതൽ നമ്മുടെ ആളുകൾ ഈ പ്രദേശത്ത് വന്ന് താമസിച്ചു. ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ ദൈവം തമ്പുരാൻ ദാനമായി നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം ഭർത്താവിനെ തന്നു, ഭാര്യയെ തന്നു, മക്കളെ തന്നു, മരുമക്കളെ തന്നു, കൊച്ചുമക്കളെ തന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കളെ ഇവിടെ കൊണ്ടുവന്നു. സന്തോഷകരമായ കുടുംബജീവിതം. പക്ഷെ ഇവിടെ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്, എന്റെ കുടുംബം വിശുദ്ധമാണോ? പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, കുടുംബ പശ്ചാത്തലത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ചോദിക്കുന്നത്. കുടുംബ ശുദ്ധീകരണം, വിവാഹമോചനം, ദാമ്പത്യ തകർച്ച, അസന്മാർഗീയത, പ്രശ്നമുള്ള കൂട്ടായ്മ, ഇങ്ങനെയൊക്കെ നമ്മുടെ പുതുസമൂഹം, പുതുതലമുറ തകർന്നു വീഴുന്ന സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ആത്മ വിമർശനത്തിന് വേണ്ടി നമ്മോട് തന്നെ ചോദിക്കുകയാണ്, എന്റെ കുടുംബം വിശുദ്ധമാണോ? ദൈവം ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ എനിക്ക് തന്നു, എന്റെ കുടുംബം പരിശുദ്ധമാണോ? ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബം വിശുദ്ധമായി തീരണമെങ്കിൽ അനേക കാര്യങ്ങളുണ്ട്. വേദപുസ്തക അടിസ്ഥാനങ്ങൾ വേണം, സാമൂഹിക, സാംസ്കാരിക, സഭാശാസ്ത്ര, വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ അതിൽ വേണം. പക്ഷെ ഇന്നത്തെ എന്റെ ഈ പ്രഭാഷണത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു കുടുംബത്തിൽ സംഭാഷണത്തിന്റെ പ്രാധാന്യം എന്താണ്, കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം എന്ത്, വാട്ട്സ് റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഫാമിലി കോണ്ടെക്സ്റ്റ്, കുടുംബ പശ്ചാത്തലത്തിൽ സംവേദനത്തിന്റെ പ്രാധാന്യം എന്താണ്. ഇവിടെയാണ് വേദപുസ്തകത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ വേദഭാഗം എന്റെ മുന്നിൽ എത്തിച്ചേരുന്നത്. യേശു തമ്പുരാന്റെ 12 വയസ്സായി, മാതാപിതാക്കളോടൊപ്പം യെരുശലേം ദേവാലയത്തിലേക്ക് പോവുകയാണ്. നേർച്ച കാഴ്ചകളൊക്കെ ഇട്ട് തിരികെ വരുന്ന അവസരത്തിൽ കുറെ കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ തിരിച്ചറിയുന്നു, മകൻ കൂടെയില്ല എന്ന്. സങ്കടപ്പെട്ടു, കരഞ്ഞു കാണും, എല്ലാവരോടും തിരക്കി അവർ തിരികെ പോവുകയാണ്. യെരുശലേം ദേവാലയത്തിൽ എത്തിച്ചേരുന്നു. അവർ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. യേശു ഉപദേഷ്ടാക്കന്മാരെ നടുവിലിരിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, വാദിക്കുന്നു, തർക്കിക്കുന്നു. ഒരുപക്ഷെ യേശു ജോസഫിനെയും മറിയത്തിനെയും കണ്ടു കാണും, അവരുടെ അടുക്കളയൊക്കെ എത്തി. അവിടെ നടക്കുന്ന സംഭാഷണമാണ് 48 മുതൽ 51 വരെയുള്ള വേദഭാഗം. ഈ കുടുംബം എങ്ങനെയാണ് സംഭാഷണം നടത്തിയത്? പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കണം, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിംഗ് കൾച്ചറാണ്, ഒരു വെർച്വൽ പബ്ലിക്സ്ഫിയർ ആണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാക്കിയത് ഗ്ലോബലൈസേഷനും മീഡിയ കൾച്ചറും ഒക്കെയാണ്. ലോകത്തിലെ ഏത് കോണിലും നമുക്ക് സംസാരിക്കാം, കണ്ട് സംസാരിക്കാം. ടെക്നോളജി അത്രമാത്രം വികസിതമായി തീർന്നു. പക്ഷെ ഓർത്തിരിക്കണം, ലോകത്തോട് സംസാരിക്കുവാൻ കഴിയുമെങ്കിലും നമുക്ക് കുടുംബത്തിൽ സംഭാഷിക്കുവാൻ കഴിയുന്നില്ല. നെറ്റ്വർക്കിംഗ് കൾച്ചറിന്റെ ഭാഗമാണെങ്കിലും നമ്മൾ വീട്ടിൽ കുടുംബ ബന്ധങ്ങളിൽ ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ മറന്നു പോകുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ കുടുംബം എങ്ങനെയാണ് സംഭാഷണം നടത്തിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. 4 പ്രധാന ചിന്തകൾ പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ സംഭാഷണത്തിന്റെ പ്രാധാന്യം എന്തായിരുന്നു, എങ്ങനെയാണ് ഈ കുടുംബം സംഭാഷണം നടത്തിയത്, സംവേദനം നടത്തിയത്. ഒന്നാമത്തെ ഉത്തരം, ആരോഗ്യപരമായ ആശയവിനിമയം നടത്തിയ കുടുംബം. ആരോഗ്യപരമായ ആശയവിനിമയം നടത്തിയ കുടുംബം. This family displays a healthy atmosphere of communication. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് അതിലുണ്ട്, ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആരോഗ്യപരമായ ആശയവിനിമയം. 41-ാം വാക്യം മുതൽ ആരംഭിക്കുകയാണ്. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് പോയി. അവന് 12 വയസ്സായപ്പോൾ പതുപോലെ പെരുന്നാളിന് 12 വയസ്സായപ്പോൾ അവർ പതുപോലെ പെരുന്നാളിന് പോയി. പതിവായി പെരുന്നാളിന് പോകുന്നു, ഉദ്യമമായി പെരുന്നാളിന് പോകുന്നു. ഓർത്തിരിക്കണം, ഒരു തീർത്ഥാടന സമൂഹത്തിന്റെ പശ്ചാത്തലമാണ്. പിതാവുണ്ട്, ജോസഫുണ്ട്, പിതാവായ ജോസഫ്, മാതാവായ മറിയം, 12 വയസ്സുള്ള മകൻ. ഓർത്തിരിക്കണം, 12-ാമത്തെ വയസ്സിൽ മാത്രമാണ് ദേവാലയത്തിൽ പോയതെന്ന് വ്യാഖ്യാനിക്കരുത്. എല്ലാ വർഷവും പതിവായി അവർ പോകുമായിരുന്നു. 12 വയസ്സിനൊരു പ്രാധാന്യമുണ്ട്. അവിടെ ദേവാലയത്തിലെത്തി വേദപ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുവാനുള്ള കരുത്ത് നേടുന്ന ഒരു എക്സാമിനേഷന്റെ പശ്ചാത്തലമാണ് അവിടെ വിശുദ്ധനായ ലൂക്കോസ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 12 വയസ്സ് എന്നെടുത്തു പറയുന്നത്. മാതാപിതാക്കൾ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്തത്, ആ വേദഭാഗത്ത് പറയുന്നുണ്ട്. 44-ഉം 45-ഉം വാക്യങ്ങള്. സഹയാത്രികരുണ്ട്, ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, പരിചയക്കാരുണ്ട്. ബന്ധുക്കൾ, ചാർച്ചക്കാർ, സഹയാത്രകർ, പരിചയക്കാർ, 4 കൂട്ടരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇതാണ് കുടുംബത്തിന്റെ ആരോഗ്യപരമായ ആശയവിനിമയം. കുടുംബത്തിന്റെ ഒരു തീർത്ഥാടന പശ്ചാത്തലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. കുടുംബമായി സഞ്ചരിക്കുന്നു, കുടുംബമായി യാത്ര ചെയ്യുന്നു, ദേവാലയത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. ആരോഗ്യപരമായ ആശയവിനിമയം. ചോദ്യം ഉയർത്തുകയാണ്, നമുക്ക് എന്തെല്ലാം ടെക്നോളജികളുണ്ട്, എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? ഈ കണക്റ്റഡ് ലോകത്ത്, കണക്റ്റഡ് ടെക്നോളജിയുടെ പശ്ചാത്തലത്തിൽ, നെറ്റ്വർക്കിംഗ് കൾച്ചറിന്റെ പശ്ചാത്തലത്തിൽ എവിടെയാണ് ആരോഗ്യപരമായ സംവേദനം? പല സംവേദനങ്ങളും പ്രതിസന്ധിയിലേക്കും പ്രശ്നങ്ങളിലേക്കും അനുദിനം നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? ചോദ്യം മാത്രം ഞാൻ അവിടെ ഉയർത്തുകയാണ്. ആരോഗ്യപരമായ സംവേദനം നടത്തിയ കുടുംബം, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ദമ്പതികൾ പരസ്പരം ചർച്ച ചെയ്യുവാൻ സമയമുണ്ടോ? മക്കളോടൊപ്പം ചർച്ച ചെയ്യുവാൻ സമയമുണ്ടോ? ഒരുമിച്ചിരിക്കുവാനും സംഭാഷണം നടത്തുവാനും നമുക്ക് സമയമുണ്ടോ? സങ്കീർത്തനക്കാരൻ പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്, 128-ാം സങ്കീർത്തനം 3-ാം വാക്യം. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലൂതയുകൾ പോലെ ഇരിക്കും. മേശയ്ക്ക് ചുറ്റും ഇരുന്നുള്ള ചർച്ചകൾ, കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി. സദൃശവാക്യം നമ്മൾ ഓർപ്പിക്കുന്നു, 22-ാം അധ്യായം 6-ാം വാക്യം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നോക്കണം, ആരോഗ്യപരമായ ഒരു അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലമാണ് അവതരിപ്പിക്കുന്നത്. അതിനും ശക്തമായ ഒരു വാക്യം കൂടി സദൃശവാക്യത്തിലുണ്ട്, 29-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിന്റെ മകനെ ശിക്ഷിക്കുക, അവൻ നിനക്ക് ആശ്വാസമായി തീരും. നിന്റെ മകളെ ശിക്ഷിക്കുക, അവൻ നിനക്ക് ആശ്വാസമായി തീരും. തിരിച്ചു പറയുന്നത് മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ നിയമവും പ്രൈവസിയും ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ വാക്യത്തോട് നമ്മൾ ഒരു ഗുണപരമായ സമീപനം എടുക്കാറില്ല. ഇവിടെ നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യം ഇതാണ്. ആരോഗ്യകരമായ സംവേദനവും പരിശീലനവും ശിക്ഷണവും നമ്മൾ എവിടെയായാലും നമ്മുടെ കുഞ്ഞുങ്ങളോട് ഉണ്ടാകേണ്ടതല്ലേ എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ഈ മനോഹരമായ വാക്യങ്ങളൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു, ആരോഗ്യപരമായ സംവേദനം നടത്തിയ കുടുംബം. ചോദ്യം ഒന്ന്, ഈ ഉത്തരാധുനിക ആഗോളവൽകൃത സാമൂഹിക പശ്ചാത്തലത്തിൽ, കുടുംബ പശ്ചാത്തലത്തിൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം, എന്റെ ദമ്പതി, എന്റെ ഭാര്യയോടൊപ്പം, എന്റെ ഭർത്താവിനോടൊപ്പം ആരോഗ്യപരമായ ഒരു സംവേദനത്തിന്, ഒരു സംഭാഷണത്തിന്, ഒരു കൂട്ടായ്മയ്ക്ക്, ഒരു സ്പേസ്, ഒരു സമയം എനിക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുമോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യമാണ്. ഈ കുടുംബ ദിനത്തിന്റെ, അല്ലെങ്കിൽ അഖില ലോക കുടുംബ ദിനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, വികാരങ്ങളും പരാതികളും പങ്കിടുന്നു. വാക്യം 48 നമുക്ക് വായിക്കാം. നമ്മൾ കണ്ടുമുട്ടുന്നത് അമ്മയും ജോസഫും യേശുവിനെ കണ്ടുമുട്ടുന്ന വേദഭാഗമാണ്. യെരൂശലേം ദേവാലയത്തിലാണ് അവർ കണ്ടെത്തുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, അമ്മ അവനോട്, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. വികാരങ്ങളും പരാതികളും പങ്കിടുന്നു. Feelings and complaints are expressing. വികാരങ്ങളും പരാതികളും പങ്കിടുന്നു. 48-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഇന്ന് അധികം ചർച്ച ചെയ്യുന്ന വേദഭാഗമാണ്, വേദപഠനമാണ് കുട്ടികളുടെ സ്ഥാനം. WCC ഈ കഴിഞ്ഞ മാസം ഒരു ഡോക്യുമെന്റ് സഭകൾക്ക് ചർച്ച ചെയ്യുവാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ചർച്ച് ആൻഡ് ചിൽഡ്രൻ, വട്ട് ഇസ് ദ റോൾ ഓഫ് ചിൽഡ്രൻ ഇൻ അവർ ചർച്ച്, വട്ട്സ് ദ ഡിഗ്നിറ്റി ഓഫ് ചിൽഡ്രൻ ഇൻ അവർ ഫാമിലി ആൻഡ് ചർച്ച് കോൺടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെയാണ് ഈ വേദഭാഗം നമ്മോട് ചോദിക്കുന്നത്. ഈ വേദഭാഗം പറയുന്നു, വികാരങ്ങളും പരാതികളും പങ്കിടുന്നു. അമ്മയാണ് സംഭാഷണം ആരംഭിക്കുന്നത്. മകനുണ്ട്, ജോസഫ് ഉണ്ട്, എനിക്ക് തോന്നുന്നു സഹയാത്രികരും ബന്ധുക്കളും ഒക്കെ ഈ മകനെ തേടി ഈ മാതാപിതാക്കളോടൊപ്പം വന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും അമ്മ സംഭാഷണം ആരംഭിക്കുകയാണ്, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താ? ഈ വേദഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? മകനെ എന്നുള്ളൊരു പദം, വേദപുസ്തകത്തില് മകനെ എന്നുള്ള പദം, മകളെ എന്നുള്ളൊരു പദം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മകനെ എന്ന് വിളിച്ചു. ഈ 12 വയസ്സുള്ള ബാലനാണെങ്കിലും ഈ അമ്മ ആ മകന്റെ അന്തസ് അംഗീകരിക്കുന്നു, ഡിഗ്നിറ്റി അംഗീകരിക്കുന്നു, മഹത്വം അംഗീകരിച്ചുകൊണ്ട് മകനെ എന്ന് വിളിച്ചു. കുടുംബ സംഭാഷണത്തിൽ നമുക്ക് ചോർന്നു പോയി മകനെ എന്നുള്ള വിളി, മകളെ എന്നുള്ള വിളി. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കാറുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്യാവശ്യത്തിന് ടെക്സ്റ്റ് അയച്ച് നമ്മുടെ ഒരു കുടുംബ ബന്ധങ്ങള് നിലനിർത്തുകയാണ്. ഇവിടെയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ വികാരങ്ങൾ പങ്കുവെക്കുന്നു. ആ വികാരമാണ് മകനെ എന്ന് വിളിക്കുന്നു. വികാരമാണത്, പരാതിയാണ്, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താ? അത് നോക്കുക, നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ എവിടെയെല്ലാം തിരഞ്ഞു. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്, വ്യസനിച്ചുകൊണ്ട് എവിടെയെല്ലാം തിരഞ്ഞു. ഇന്ന് മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു തലമുറ, സങ്കടപ്പെടുന്ന തലമുറ ആഗോള വ്യാപകമായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അമേരിക്കയിൽ മാത്രമല്ല, പാശ്ചാത്യ രാജ്യത്തിന്റെ ഏത് ഭാഗങ്ങളിൽ പോയാലും മക്കളെ ഓർത്ത് വ്യസനിക്കുന്ന ഒരു തലമുറയുടെ പശ്ചാത്തലമാണ് ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നത്. കാരണം എന്താന്ന്, നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളാണ് മക്കളെ കുറിച്ച് വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ പഠിപ്പിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഒരു സക്സസ് സിൻഡ്രം, വിജയമന്ത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. സക്സസ് സിൻഡ്രം, സിൻഡ്രം എന്ന വാക്ക് നമുക്കറിയാം, ഒരു രോഗലക്ഷണമാണ്. സക്സസ്, ഏത് തരത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾ വിജയിച്ച് ഒന്നാമതെത്തണം, ഒന്നാമതെത്തണം, ഒന്നാമതെത്തണം. മക്കളെക്കാൾ വലിയ താല്പര്യം അമ്മയ്ക്കാണ്, അപ്പനാണ്, പേരൻസിനാണ്. സക്സസ് സിൻഡ്രം, വിജയമന്ത്രം, പ്രഷർ സിൻഡ്രം, സുഖമന്ത്രം. ഈ വിജയവും സുഖവും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പലപ്പോഴും സങ്കടത്തിന്റെ തലങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വഴുതി വീഴുന്നു. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ പോലും നമുക്ക് വികാരങ്ങളും പരാതികളും പങ്കുവെക്കുവാൻ കഴിയാതെ പോകുന്നു. നമ്മുടെ മക്കളോട് സംസാരിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ, അതുകൊണ്ടാണ് കേരളത്തിലും പശ്ചാത്തല രാജ്യങ്ങളിലും ഒക്കെ ഈ കൗൺസിലിംഗ് സെന്റേഴ്സ് വളർന്നത്. മാതാപിതാക്കളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവര് കൗൺസിലേഴ്സിനോട് പറയുന്നു. അപ്പോയിന്റ്മെന്റ് എടുത്ത് ദീർഘമായി അവർ സംഭാഷണം നടത്തുന്നു. ഇപ്പോൾ അതും ഇല്ല എന്നാണ് കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കണം, വാസ്തവത്തിലെ ഈ നല്ല കൗൺസിലിംഗ് ആരംഭിക്കേണ്ടതും ഫലപ്രദമായി നടപ്പാക്കേണ്ടതും കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെയാണ്, പേരൻസിനോടാണ്. വികാരങ്ങൾ പങ്കിടുവാൻ അവസരം, പരാതികൾ പങ്കിടുവാനുള്ള അവസരം. പ്രത്യേകിച്ച് ഈ ഗ്ലോബലൈസേഷനും മാർക്കറ്റും നമ്മുടെ മുന്നിൽ ഉയർത്തുന്നത് മത്സരത്തിന്റെ സ്വഭാവമാണ്, ലാഭത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് നമുക്കതിന് സമയമില്ല. സമയം തന്നെ ഡോളറായും പണമായും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ എവിടെയാണ് വികാരം പങ്കിടാനുള്ള സമയം, പരാതി പങ്കിടുവാനുള്ള സമയം? എന്തായാലും ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു, മറിയം സംഭാഷണം ആരംഭിക്കുന്നു, വികാരങ്ങളും പരാതികളും സർഗാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് അവിടെ കണ്ടുമുട്ടുന്നത്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് എന്താണ്? ഈ കുടുംബത്തിന്റെ പ്രത്യേകത, വികാരങ്ങളും പരാതികളും മുഖാമുഖം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നു. മുഖാമുഖം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നു. എമോഷൻസ് ആർ ഡിസ്കസ് ക്ലാരിഫൈഡ് ബൈ ഫേസ് ടു ഫേസ്. ഇതാ വാസ്തവത്തിലെ ഫലപ്രദമായ ഒരു കുടുംബ ജീവിതം, കുടുംബ പശ്ചാത്തലം. എല്ലാ കുടുംബങ്ങളിലും പ്രയാസമുണ്ട്, പ്രതിസന്ധിയുണ്ട്, സങ്കടമുണ്ട്, വേദനയുണ്ട്, രോഗമുണ്ട്. നമ്മുടെ വേദന എവിടെ പങ്കുവെക്കുവാൻ കഴിയും? നമ്മുടെ ദുഃഖങ്ങൾ ആരോട് പങ്കുവെക്കുവാൻ കഴിയും? അത് പങ്കുവെക്കേണ്ടത് കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. ഈ വേദഭാഗം നോക്കി, അമ്മ സംസാരിച്ചു, യേശുവും ജോസഫും മറ്റുള്ളവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ കുറിച്ച് അവിടെ സൂചനയില്ലെങ്കിലും ഞാൻ സ്വപ്നത്തിൽ കൂടി കാണുകയാണ്, അവരവിടെ ഉണ്ടാകും എന്നാണ് എന്റെ വിചാരം. അമ്മ സംസാരിച്ചു, ബാക്കിയുള്ളവർ കേട്ടുകൊണ്ടിരുന്നു. 49-ാമത്തെ വാക്യത്തിലെത്തിയപ്പോൾ മകൻ സംസാരിക്കുന്നു, അമ്മയും ബാക്കിയുള്ളവരും കേട്ടുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഒരു സംഭാഷണത്തിന്റെ, ഒരു കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ആളിന് പറയുവാനുള്ളൊരു അവസരം ലഭിക്കുന്നു. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അമ്മ പറഞ്ഞു, മകൻ കേട്ടു. മകൻ പറഞ്ഞു, അമ്മ കേട്ടു. നോക്കണം, വളരെ ഭംഗിയാണ്. വികാരങ്ങളും പരാതികളും മുഖാമുഖം ചർച്ച ചെയ്യുകയാണ്. എങ്ങനെയാണ് ഈ മകൻ പറഞ്ഞത്? എന്നെ തിരഞ്ഞത് എന്തിനാണ്? ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അമ്മ എന്തിനാ എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലല്ലോ ഇരിക്കേണ്ടത്. ഇത് വളരെ വേദശാസ്ത്രമാണ്. അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 46-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മൂന്നാഴ്ച ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവന്റെ വിവേകത്തിലും ഉത്തരത്തിലും വിസ്മയം തോന്നി. 46-47 വാക്യങ്ങൾ. ഒരു മകനെ കുറിച്ച് പറയാവുന്ന ഏറ്റവും സുന്ദരമായ 12 വയസ്സുള്ള മകനെ കുറിച്ച് പറയാവുന്ന ഏറ്റവും സുന്ദരമായ വാക്യങ്ങളാണ്. ഈ മകൻ എവിടെയായിരിക്കുന്നത്? ദേവാലയത്തിൽ പോയി അവിടെ ഏതെങ്കിലും പ്രദേശത്ത് നിൽക്കുകയല്ലായിരുന്നു, ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ നിൽക്കുന്നു, അവരോട് ചോദിക്കുന്നു, അവരോട് വാദിക്കുന്നു. അതുകൊണ്ട് പണ്ഡിതന്മാരെ അവതരിപ്പിക്കുന്നത് പഴയ നിയമ വേദഭാഗങ്ങള് യേശു തമ്പുരാൻ അവതരിപ്പിക്കുകയാണ്, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, പുനർവായനകൾ നടത്തുകയാണ്. പഴയ നിയമ വേദഭാഗങ്ങൾക്കും ന്യായ പ്രമാണത്തിന്റെ സിദ്ധാന്തങ്ങൾക്കും യേശു ഒരു റീറീഡിംഗ് അവതരിപ്പിക്കുകയാണ്. ജീസസ് ഈസ് പ്രസന്റിംഗ് എ ന്യൂ റീഡിംഗ് ഓർ റീറീഡിംഗ്, പുനർവായന അവതരിപ്പിക്കുകയാണ്. ഞാൻ പറയും, ആ പുനർവായന എന്ന് പറയുന്നത് നിയമത്തിൽ അധിഷ്ഠിതമല്ലായിരുന്നു. അതിന് മനുഷ്യമുഖം ഉണ്ടായിരുന്നു, അതിന് സാമൂഹ്യ മുഖമുണ്ടായിരുന്നു. അത് ജനകീയ മുഖത്തിലാണ് ആ വേദങ്ങളെയും ന്യായങ്ങളെയും അവതരിപ്പിക്കുവാൻ യേശുവിന് കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാരും വേദപ്രമാണികളും യേശുവിന്റെ വാക്ക് കേട്ട് അത്ഭുതപ്പെട്ടത്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവന്റെ വിവേകത്തിലും ഉത്തരത്തിലും വിസ്മയം തോന്നി. അത്രമാത്രം ഇന്റലക്ച്വൽ ആയിരുന്നു, അത്രമാത്രം റാഡിക്കൽ ആയിരുന്നു, അത്രമാത്രം യേശുവിന്റെ അവതരണം എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, 12 വയസ്സുള്ള മകന്റെ കാര്യമാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു അക്കാദമിക് ഡിബേറ്റിൽ, ഒരു ഡിസ്കോഴ്സിൽ പങ്കുചേരുവാൻ കഴിയുമോ? കുടുംബ സംഭാഷണങ്ങളിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് എവിടെയാണേലും കുഞ്ഞുങ്ങൾ ഭവനത്തിൽ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഹായ്, ഹലോ, ഹൗ ആർ യു, ഫൈൻ, ഓക്കെ, ബൈ, ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു വാക്കുകളിൽ നമ്മുടെ സംഭാഷണം ചുരുങ്ങിപ്പോകുന്നു എന്നൊരു സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെക്കാളും ബുദ്ധിപരമായും അക്കാദമിക്കായും ഉയർന്നു നിൽക്കുന്നവരെ കാണുമ്പോൾ ചർച്ച ചെയ്യുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും ഇടപെടുവാനും ഉള്ള ഒരു ആർജവം ഉണ്ടാകേണ്ടത് ആവശ്യമല്ലേ? പക്ഷെ ഇവരൊക്കെ ചോദിക്കും, ഇന്റർനെറ്റിൽ കൂടി ടെസ്റ്റ് ചെയ്ത് ചോദിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടി ചോദ്യങ്ങൾ ചോദിക്കും, അതൊക്കെ ഉണ്ട്. പക്ഷേ കുടുംബ സംഭാഷണങ്ങളിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നു. ഞാൻ പറയും, നമ്മുടെ കുടുംബങ്ങളിൽ ഗോസിപ്പുകളും ഇങ്ങനെയുള്ള അനാവശ്യമായ ചർച്ചകളും ഒക്കെ അവസാനിപ്പിക്കണം. നമ്മുടെ കുടുംബം വളരെ അക്കാദമിക്കായിട്ട് തന്നെ ചർച്ച ചെയ്യണം, വേദപുസ്തകം പഠിക്കണം, സഭയുടെ വിശ്വാസം പഠിപ്പിക്കണം, അല്ലെങ്കിൽ ജ്ഞാന സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കണം. കുറെ കൂടി റാഷണലായി ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനും കുട്ടികളുടെ തലത്തിൽ പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള ഒരു അന്തരീക്ഷം ആവശ്യമല്ലേ എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് വികാരങ്ങളും പരാതികളും പങ്കുവെക്കുവാൻ മുഖാമുഖം ചർച്ച ചെയ്യുവാൻ അവസരമില്ല. ഇപ്പൊ നമുക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് വാട്സാപ്പിൽ എഴുതും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും, ഫേസ്ബുക്കിൽ അവതരിപ്പിക്കും, ലോകം മുഴുവൻ ചർച്ച ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരു വലിയൊരു ഗോസിപ്പ് കൾച്ചർ വളർന്നു വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് എന്തെങ്കിലും വികാരമുണ്ടോ, പരാതിയുണ്ടോ, നേരിട്ട് പറയാം, ചർച്ച ചെയ്യാം. ചർച്ച ചെയ്ത് അത് പോവുകയല്ല, ചർച്ചയുടെ അവസാനം ഇറങ്ങിപ്പോകുന്ന വോക്കൗട്ട് നടത്തുന്ന നമ്മുടെ കേരളത്തിലെ സംസ്കാരമല്ല. അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുവാനുള്ള, സോൾവ് ചെയ്യുവാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് പറഞ്ഞത്, എമോഷൻസ് ആർ ഡിസ്കസ്, ക്ലാരിഫൈ, ഫേസ് ടു ഫേസ്. ഇതിന് നല്ല ഓപ്പൺനെസ് ഉണ്ടാവണം, ദൈവകൃപയുണ്ടാവണം, വലിയൊരു മാനസിക പക്വത ഉണ്ടാവണം, എങ്കിൽ മാത്രമൊക്കെ അത് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇവിടെ യേശു സംസാരിക്കുന്നു, മാതാപിതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ജോസഫ് കേട്ടുകൊണ്ടിരിക്കുന്നു, സഹയാത്രികരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അത് ഉത്തരങ്ങൾ ദൈവശാസ്ത്രപരമായിട്ടുള്ളതാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അത് വളരെ വേദശാസ്ത്രപരമായിട്ടാണ്, വളരെ ലോജിക്കലായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ അത് മനസ്സിലായില്ല. പക്ഷേ അവിടെ കിട്ടുന്ന ഒരു 4-ാമത്തെ ഉത്തരമുണ്ട്. ഈ സംഭാഷണത്തിലെ 4-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും അന്തരീക്ഷം വളർത്തുന്നു. ബിൽഡിംഗ് അൻ അറ്റ്മോസ്ഫിയർ ഓഫ് റെക്കൺസിലിയേഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. അനുരഞ്ജനത്തിന്റെയും അംഗീകാരത്തിന്റെയും ഒരു അന്തരീക്ഷം അവിടെ വളർന്നു വരുന്നു. നമ്മൾ ഏത് ടെക്നോളജി ഉപയോഗിച്ചാലും 100% മനസ്സിലാവത്തില്ല. നമ്മൾ വളരെ ഇന്നും ഓർത്തിരിക്കുന്ന ഏറ്റവും ശക്തമായ ആശയ സംവേദന ഉപാധി എന്ന് പറയുന്ന പ്രസംഗം തന്നെയാണ്. എവിടെയാണേലും അതിശക്തമായ പ്രസംഗങ്ങൾ ആൾക്കാരെ വളരെയധികം പരിവർത്തനം ചെയ്യിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. ടെക്നോളജി ഒക്കെ ഉണ്ട്, വളരെ സ്പീഡാണ് എന്നൊക്കെ പറയാമെങ്കിലും അതിന് അതിൻ്റെതായ ചില പ്രതിസന്ധികളുണ്ട്. പക്ഷെ ഇവിടെയാണ് ഓർത്തിരിക്കേണ്ടത്, ഏത് ടെക്നോളജി ഉപയോഗിച്ചാലും ഒരാശയവും 100% മനസ്സിലാക്കുവാനേ സാധിക്കുകയില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല, ഭർത്താവിന് എനിക്ക് മനസ്സിലായില്ല, ഭാര്യ എനിക്ക് മനസ്സിലായില്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു ദൈവകൃപ അവിടെ ഉണ്ടാവണം. അതാ 50-ാമത്തെ വാക്യം നമ്മൾ പറയുന്നത്, അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല, പിന്നെ അവൻ അവരോടുകൂടി ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങി താമസിച്ചു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇതാണ് ഒരു റെക്കൺസിലിയേഷൻ, ഇതാണ് ഒരു അക്സെപ്റ്റൻസ്. 100% മനസ്സിലാക്കിയിട്ട് ഞാൻ കീഴടങ്ങു, ഞാൻ അനുസരിച്ചു, ഞാൻ അംഗീകരിച്ചു എന്നുള്ള വാദപ്രവാദങ്ങളൊന്നും ഇല്ലായിരുന്നു. ജീവിതത്തില് തർക്കങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പരിഹരിക്കാൻ ഒരു സംവിധാനം വേണ്ടായോ? അത് ദൈവകൃപയിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടി മാത്രമേ നമുക്കത് ലഭിക്കൂ എന്ന് ഓർത്തിരിക്കണം. ഇവിടെ ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും അന്തരീക്ഷം വളർത്തുന്നു നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കണം. ഈ ഒരു അന്തരീക്ഷം നമുക്കുണ്ടാകുന്നുണ്ടോ? മുഖാമുഖം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്നുണ്ടോ? കുടുംബങ്ങളിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും അനുദിനം പ്രതിസന്ധികളും പോരാട്ടങ്ങളും വെല്ലുവിളികളും ഉയർന്നു വരികയാണ്. പ്രാർത്ഥനയുണ്ട്, തീർത്ഥാടനമുണ്ട്, പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ജീവിതത്തെ സ്പർശിക്കുന്നില്ല എന്നാണ് തോന്നിപ്പോകുന്നത്. പരിശുദ്ധ പരമന തിരുമേനി ഉപദേശിക്കുന്ന ചില വാചകങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. നിങ്ങൾ യാതൊരു വഴക്കിനും കാരണമുണ്ടാക്കി വെക്കരുത്, നിങ്ങൾ എല്ലാവരോടും കരുണ കാണിക്കണം. ഇത്ര സുന്ദരമായ വാചകങ്ങളാണ്. നിങ്ങൾ ഒരു വഴക്കിനും കാരണമുണ്ടാക്കി വെക്കരുത്. കുടുംബത്തിൽ കാരണക്കാരൻ ഞാനാണോ? ഞാൻ എന്തെങ്കിലും കാരണം എന്റെ കാരണമാണോ? നിങ്ങൾ യാതൊരു വഴക്കിനും കാരണം ഉണ്ടാക്കി വെക്കരുത്. പരമല തിരുമേനി വീണ്ടും ഓർപ്പിക്കുന്നുണ്ട്, പള്ളി വഴക്കിൽ പ്രവേശിച്ച് ഒരു പ്രകാരവും പള്ളിക്ക് ദോഷം ഉണ്ടാക്കി വെക്കരുത്. എത്ര ശക്തമാണെന്നറിയാമോ? പരമല പോയി പ്രാർത്ഥിക്കുകയും നേർച്ചയിടുകയും ഒക്കെ നമ്മൾ ചെയ്യും. പരമല തിരുമേനിയുടെ മധ്യസ്ഥ അഭയം പ്രാപിക്കും. പരമല തിരുമേനി പറഞ്ഞ ചില സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്, പള്ളി വഴക്കിൽ പ്രവേശിച്ച് ഒരു പ്രകാരവും പള്ളിക്ക് ദോഷം ഉണ്ടാക്കി വെക്കരുത്. ഒരു വാചകം കൂടി പരമല തിരുമേനി ഞാൻ വായിക്കുകയാണ്. ദൈവാശ്രയത്തിലും സഹോദര സ്നേഹത്തിലും അയൽക്കാരനുള്ള സംപ്രീതിയിലും നിർമ്മലമുള്ളവരായിരിക്കീൻ. സത്യത്തെ മുന്നിട്ട് ജീവിക്കണം. അടുത്തവര് അതിനും ശ്രേഷ്ഠമാണ്. സ്വൽപ്പ ലാഭമോ മാനമോ ഇച്ഛിച്ച് സ്നേഹത്തെ വെടിയരുത്. നമ്മളൊക്കെ സ്വൽപ്പ ലാഭത്തിനു വേണ്ടിയും സ്വൽപ്പ മാനത്തിനും വേണ്ടി നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന എല്ലാ കുടുംബ ബന്ധങ്ങളെയും തകർത്ത് കരിപ്പണമാക്കി നമ്മൾ കളഞ്ഞു കളയും. നമ്മുടെ പരമല തിരുമേനി ഓർപ്പിക്കുകയാണ്, സ്വൽപ്പ ലാഭത്തിനു വേണ്ടി സ്വൽപ്പ മാനത്തിനു വേണ്ടി നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന ബന്ധങ്ങളെയും സംവേദന പ്രക്രിയകളെയും തകർത്ത് കളയുവാൻ ഇടയാകരുത്. എത്ര പ്രസക്തമാണ്. ഒരു ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് 52-ാമത്തെ വാക്യമാണ്. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. യേശുവിന്റെ വളർച്ചയാണ്, ആരോഗ്യപരമായ സംവേദനമുള്ള സംഭാഷണമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ യേശു വളരുന്നതാണ്. യേശുവിന്റെ വളർച്ചയിൽ സമഗ്രമായ ഒരു വളർച്ചയാണ് ഇവിടെ കണ്ടുമുട്ടുന്നത്. ഞാൻ പറയും, യേശുവിന്റെ ചർച്ചകളും സംഭാഷണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ആരംഭിക്കുന്നത് കുടുംബ പശ്ചാത്തലത്തിലാണ്. എഡ്യൂക്കേഷൻ ഏത് സിദ്ധാന്തങ്ങൾ വായിച്ചാലും പുസ്തകങ്ങൾ വായിച്ചാലും അവിടെയൊക്കെ പറയുന്നത് സംവേദനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാരംഭം എന്ന് പറയുന്നത് കുടുംബമാണ്. ആ പറയുന്ന വാക്ക് ഇങ്ങനെ തന്നെയാണ്, വിദ്യാഭ്യാസത്തിന്റെ ഈറ്റില്ലമാണ് കുടുംബം, കർച്ചയുടെ ഈറ്റില്ലമാണ് കുടുംബം, സംവേദനത്തിന്റെ ഈറ്റില്ലമാണ് കുടുംബം. അത് മാതാപിതാക്കളോടും സഹോദരങ്ങളോടും അല്ലെങ്കിൽ സഹോദരികളോടും, കുഞ്ഞുങ്ങളൊക്കെ കുറവാണ് എങ്കിലും നമ്മുടെ ആ കുടുംബ പശ്ചാത്തലത്തിലുള്ള ചർച്ചയിൽ കൂടിയാണ്. 4 തരത്തിൽ യേശുവിന്റെ വളർച്ചയെ ഞാൻ അടിസ്ഥാനപ്പെടുത്തുകയാണ്. യേശു വളർന്നു, നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർച്ചയെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഒരു മേശയുടെ 4 കാലുകൾ പോലെയായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർച്ചയെന്നാണ്. ഒരു മേശയ്ക്ക് 4 കാലുകൾ, ഒരു കാലിന്റെ നീളം കൂടിയാൽ അത് ആടും, അത് ഇളകും, അവിടെ ഉറച്ചിരിക്കത്തില്ല. തുല്യമായ നീളമാണ് ഓരോ കാലിനും തൂണിനും എന്ന് ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ ശാരീരികമായി വളരണം. അമ്മമാർക്കൊക്കെ വളരെ താല്പര്യമാണ് കുഞ്ഞിന്റെ വളർച്ച. ചില സ്ഥലങ്ങളിൽ വളർച്ച കൂടിപ്പോകുന്നേ ഉള്ളൂ. ശാരീരികമായ വളർച്ച, 2, മാനസികമായ വളർച്ച. ഇന്ന് വളരെ മിടുക്കരാ നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും മാനസിക വളർച്ച കുറഞ്ഞു പോകുന്നു എന്നുള്ളത്. നാട്ടിലെ ഒരു പത്രവാർത്ത ഞാൻ വായിക്കുകയുണ്ടായി, 6 വിഷയത്തിന് A+ നേടിയിട്ടും കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. കാര്യം 1-2 വിഷയത്തിന് മാർക്ക് കുറഞ്ഞു പോയി. അതുകൊണ്ട് മാനസിക വളർച്ച കുറഞ്ഞു പോകുന്നു. ബുദ്ധിപരമായ വളർച്ച, അത് 3-ാമത്തെ വളർച്ചയാണ്. 4, സാമൂഹികമായ വളർച്ച, സമൂഹത്തോടുള്ള ബന്ധം, സഭയോടുള്ള ബന്ധം, പൊതുസമൂഹത്തോടുള്ള ഇടപെടൽ, ഇതൊക്കെ ആവശ്യമാണ്. ശാരീരിക വളർച്ച, മാനസിക വളർച്ച, ബുദ്ധിപരമായ വളർച്ച, സാമൂഹികമായ വളർച്ച. അപ്പോൾ ഒരു ന്യായമായ ചോദ്യമുണ്ട്, ഈ കുഞ്ഞ് ആത്മീയമായി വളരണ്ടായോ? നമ്മളൊക്കെ ചിന്തിച്ച് വെക്കും, കുഞ്ഞ് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞ് ശ്രീമാ നമസ്കാരം ചൊല്ലുന്നു, കുഞ്ഞ് പള്ളിയിൽ പോകുന്നു, കുഞ്ഞ് യൂത്ത് ക്യാമ്പിന് പോകുന്നു, അവൻ ആത്മീയമായി വളരുന്നു എന്നൊരു ചെറിയ സങ്കല്പം നമുക്കുണ്ട്. അത് ശരിയാണ്, നന്നായി, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഈ ആത്മീയമായ വളർച്ച നമുക്കുണ്ടാകുമ്പോൾ നമ്മളെ വളർച്ച സമഗ്രമായിരിക്കും. ആത്മീയമായി വളരുന്ന ഒരു കുഞ്ഞ് ശാരീരികമായി സമഗ്രമായി വളരും, മാനസികമായി സമഗ്രമായി വളരും, ബുദ്ധിപരമായി സമഗ്രമായി വളരും, സാമൂഹികമായും സമഗ്രമായും വളരും. ഇതാണ് കുടുംബ സംഭാഷണങ്ങളിൽ കൂടി നമ്മൾ ആർജിക്കേണ്ടത്. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബം സമഗ്രമായിരിക്കണം, സന്തോഷപ്രദമായിരിക്കണം, ആഹ്ലാദപ്രദമായി തീരണം. എന്തിനാണ് നമ്മൾ ഈ രാജ്യത്ത് വന്ന് അധ്വാനിക്കുന്നത്? എന്തിനാണ് രണ്ട് ജോലി ചെയ്യുന്നത്? എന്തിനാണ് മൂന്ന് ജോലി ചെയ്യുന്നത്? എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? എല്ലാവരും പറയുന്നൊരു ഉത്തരമുണ്ട്, സന്തോഷകരമായ ഒരു കുടുംബജീവിതം. ഗൾഫ് രാജ്യങ്ങളൊക്കെ ചെല്ലാമെങ്കിൽ നമ്മുടെ ആളുകൾ എംടെക്കും ബിടെക്കും ഒക്കെ എടുത്ത വലിയ വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങൾ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നത് കാണാം. കൊച്ചു മുറിയിൽ അതിനകത്ത് 10-12 പേര് ഒരുമിച്ച് താമസിക്കുന്നത് കാണാം. അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ഇത്രയും വിദ്യാഭ്യാസം നേടി ഇവിടെ വന്ന് ഈ ലേബർ ക്യാമ്പിൽ കഴിയുന്നത്? അവര് പറയുന്നൊരു ഉത്തരവുണ്ട്, കുറച്ച് സമ്പാദിച്ച് അട്ടിപ്പോയി സന്തോഷകരമായി ഒരു കുടുംബജീവിതം നയിക്കണം. അത് ഗൾഫിലായാലും കേരളത്തിലായാലും ഇന്ത്യയുടെ ഏത് ഭാഗത്തായാലും ഓസ്ട്രേലിയയിലായാലും അമേരിക്കയിലായാലും ഏതൊരു മനുഷ്യനും പറയുന്നതാണ്, സന്തോഷപ്രദമായ, ആഹ്ലാദപ്രദമായ, സൗഹൃദപരമായ, ദൈവികമായ, വിശുദ്ധമായ ഒരു കുടുംബജീവിതം. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ദേശീയ അന്തർദേശീയ കുടുംബ പശ്ചാത്തലത്തിൽ, കുടുംബ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഉയർത്തിയ ഒരു ചോദ്യം ഇതാണ്, നമ്മുടെ കുടുംബം വിശുദ്ധമാണോ? നമ്മുടെ കുടുംബങ്ങളിൽ ആരോഗ്യപരമായ ആശയവിനിമയമുണ്ടോ? നമുക്ക് പെട്ടെന്ന് ഓർത്തു നോക്കാം. ഈ വേദഭാഗത്തിന്റെ ഈ കുടുംബത്തിന്റെ നാല് സംഭാഷണ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? കുടുംബ ജീവിതത്തിൽ സംഭാഷണത്തിന്റെ പ്രാധാന്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ കുടുംബ ജീവിതത്തിൽ സംഭാഷണത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? ഒന്ന്, ആരോഗ്യപരമായ സംവേദനം നടത്തിയ കുടുംബം. ഒന്നാമത്തെ ചോദ്യം എന്നോട് തന്നെ ഉള്ളതാണ്, എന്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ, നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അല്പസമയം കുടുംബമായിരുന്ന് പ്രാർത്ഥിക്കുവാനും ചർച്ച ചെയ്യുവാനും സങ്കടങ്ങൾ കേൾക്കുവാനും സങ്കടങ്ങൾ പറയുവാനും ഒന്നിച്ച് സഞ്ചരിക്കുവാനും ഒന്നിച്ച് യാത്ര ചെയ്യുവാനും ഒന്നിച്ച് പള്ളിയിൽ പോകുവാനും ആധ്യാത്മികതയിൽ ഇടപെടുവാനും സമയം സാഹചര്യം കണ്ടെത്തുവാൻ എനിക്ക് കഴിയുമോ? എന്താണ് ഈ കുടുംബത്തിലെ സംഭാഷണത്തിലെ പ്രത്യേകത? നമ്പർ 2, വികാരങ്ങളും പരാതികളും പങ്കിടുന്നു. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സങ്കടം കേൾക്കുവാൻ നമുക്ക് സമയമുണ്ടോ? നമ്മുടെ പങ്കാളിയുടെ സങ്കടം വേദന പങ്കിടുവാൻ കേൾക്കുവാൻ സന്മനസ്സുണ്ടോ? അഥവാ ഒന്ന് പങ്കിട്ടാൽ അത് വലിയ വാദ വിവാദങ്ങളിലേക്കാണോ ചെന്ന് തീരുന്നത്? 3, വികാരങ്ങളും പരാതികളും മുഖാമുഖം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നു. എന്റെ ബന്ധങ്ങളിലും ഇടപെടലുകളിലും എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായാൽ ചർച്ച ചെയ്യുവാൻ സമയമുണ്ടോ? ചർച്ച ചെയ്താൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? മുഖാമുഖം ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുവാനുള്ള സന്മനസ്സുണ്ടോ? 4, അവസാനത്തേതും ഈ കുടുംബ സംഭാഷണം നമുക്ക് തരുന്ന വലിയ സന്ദേശം, ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും അന്തരീക്ഷമാണ് ഇത്. ക്രിസ്തീയ ജീവിതമാണ്, ക്രിസ്തീയ പാഠമാണ്, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും, ക്ഷമിക്കുന്നു, അനുരഞ്ജനപ്പെടുന്നു, അംഗീകരിക്കുന്നു. റെക്കൺസിലിയേഷൻ ആൻഡ് അക്സെപ്റ്റൻസ്, അനുരഞ്ജനത്തിന്റെയും അംഗീകാരത്തിന്റെയും അനുഭവം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അംഗീകരിക്കാം, നമ്മുടെ പങ്കാളിയെ നമുക്ക് അംഗീകരിക്കാം, സ്നേഹിക്കാം, ക്ഷമിക്കാം എന്നുവരെ. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും സ്നേഹിക്കുകയും ക്ഷമിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് കുടുംബജീവിതം നമുക്ക് നടത്താം. അവിടെ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്വപ്നം, നമ്മുടെ തലമുറ, നമ്മുടെ ഭാവി യേശുവിനെ പോലെ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. ഹ്രസ്വമായ നമ്മുടെ ഈ ജീവിതത്തിൽ, വളരെ ചെറിയ ചുരുങ്ങിയ ഈ ജീവിതത്തിൽ അനുഗ്രഹകരമായ കുടുംബജീവിതം, വിശുദ്ധമായ കുടുംബജീവിതം നമുക്ക് ലഭിക്കുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. 5 ആഗോള കുടുംബ ദിനമായി നമ്മൾ ആഘോഷിച്ചു. അത് നമുക്ക് ഏറ്റെടുക്കാം, നമ്മുടെ കുടുംബങ്ങളെ കാണാം, നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹപ്രദമായ, ആഹ്ലാദ നിർഭരമായ, വിശുദ്ധമായ കുടുംബജീവിതം നൽകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു, ലഭിക്കുവാനായിട്ട് യാചിക്കുന്നു. വീണ്ടും അഭിവന്ദ്യനായ അലക്സിയോസ് മറിയോസ് സേബിയോസ് തിരുമേനുള്ള ആദരവും ഭക്തിയും സമർപ്പിച്ച് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട ജോൺ തോമസ് കരിങ്ങാട്ടിലച്ഛന്റെ കുടുംബ ജീവിതത്തെ പറ്റിയുള്ള കുടുംബത്തെ പറ്റിയുള്ള പ്രത്യേകിച്ചും മെയ് 15 ഇന്റർനാഷണൽ ഫാമിലി ഡേ ആയിട്ട് കൊണ്ടാടുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം പ്രത്യേകമായിട്ടെടുത്തുകൊണ്ട് നസ്രയത്തിലെ തിരുക്കുടുംബം എങ്ങനെയായിരുന്നു എന്നുള്ളത്, അവിടെ കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യമൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. നിങ്ങളെല്ലാവരും എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം. കാര്യം അത്രമാത്രം കമ്മ്യൂണിക്കേഷൻ നടന്നു. പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ ശക്തമായ ധ്യാനത്തിന്റെ ഒരു വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ശക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു എന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധയോടെ ഞാൻ കേൾക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടു എന്നുള്ളതിന് സംശയമില്ല. അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഞാൻ ഈ വേദഭാഗം ഇങ്ങനെ തുറന്നിങ്ങനെ വെച്ചിരുന്നപ്പോ എന്റെ മനസ്സിൽ വന്ന രണ്ട് ചിന്തകൾ, ഒന്ന്, ഈ അന്ന് പുതിയ തലമുറ ദേവാലയത്തോടുള്ള താല്പര്യം, പഴയ തലമുറ തീർന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് ദേവാലയം വിട്ടു പോയി, പുതിയ തലമുറ ദേവാലയത്തോടുള്ള താല്പര്യം അവിടെ കുതിരിക്കുക ദേവാലയത്തിലാ. ഇന്നും അമേരിക്കയിൽ അങ്ങനെ ഒരു സന്തോഷം എനിക്കുണ്ട്. അമേരിക്കയിൽ എനിക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് അങ്ങനെ ഒരു സന്തോഷമുണ്ട്. എന്തോന്നറിയാമോ, നമ്മുടെ പുതിയ തലമുറ ദേവാലയത്തോട് ഇച്ചിരി താല്പര്യവും ദേവാലയത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധയൊക്കെ ഉണ്ട് എന്നുള്ളത്. പഴയ തലമുറയെക്കാൾ, പഴയ തലമുറ കൂടുതലും ബേസ്മെന്റ് ശുശ്രൂഷയാണല്ലോ, ബേസ്മെന്റ് ശുശ്രൂഷ അതും ഇതുമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ പുതിയ തലമുറ അങ്ങനെ ഒരു ഒരു സന്തോഷം. ഞാൻ എല്ലാവരും ജനറലായിട്ട് പറയുന്നതാണ്, പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. പിന്നെ ഈ അച്ഛൻ പറഞ്ഞ ഈ അവിടെ ഉപദേഷ്ടാക്കന്മാരുടെ അടുത്തിരുന്ന് ഉപദേശിക്കുന്ന, അന്ന് അങ്ങനെയല്ലേ, ഉപദേഷ്ടാക്കന്മാരുടെ അടുത്തിരുന്ന് ഉപദേശം കേൾക്കുന്ന ക്രിസ്തുവിനെയാ. ഇന്ന് ഉപദേഷ്ടാക്കന്മാരെ ഉപദേശിക്കുന്നവരാ നമുക്ക് കൂടുതലുള്ള, അല്ലേ? ആണെന്ന്. ഇന്ന് സത്യത്തിലേ അല്ലേ ഉപദേഷ്ടാക്കന്മാരെ ഉപദേശിക്കാൻ, അതാണല്ലോ നമ്മുടെ പൊതുയോഗങ്ങളെല്ലാം ബഹളമായി തീരുന്നു. നമ്മുടെ പൊതുയോഗങ്ങളും നമ്മുടെ കാര്യങ്ങളും എല്ലാം ഈ ബഹളമായി തീരാനുള്ള കാര്യങ്ങൾ. ഇവിടെ പറയുന്ന ഉപദേഷ്ടാക്കന്മാരുടെ അടുക്കലിരുന്ന് ഉപദേശം കേൾക്കുന്ന തങ്ങളുടെ മകനെ കണ്ട് സന്തോഷിച്ചു എന്നുള്ളതാ. ഇന്ന് ഉപദേഷ്ടാക്കന്മാരെ ഉപദേശിക്കുന്ന മാതാപിതാക്കളെ കണ്ട് പിള്ളേർ ദുഃഖിച്ച് ഇരിക്കുക, പള്ളി വരാതിരിക്കുക. അങ്ങനെ ഒരു വിഷയം നമ്മൾ ഇന്ന് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ, ഞാനിത് അച്ഛനിത് പറഞ്ഞപ്പം ഞാനൊന്ന് ഒന്ന് ഒന്ന് ഉറപ്പിച്ചെന്നേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലവണ്ണം അച്ഛൻ വളരെ നല്ല ഭംഗിയായിട്ട് പറഞ്ഞുകൊണ്ട്, അത് പിന്നെ ഞാൻ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് പോകാതിരിക്കാമെങ്കിൽ ഞാനൊരു കഥ പറയാം. കാര്യം ഇത് ഞാൻ പല പ്രാവശ്യം പറയും, തിരുമേനി ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണെന്ന് പറഞ്ഞാൽ ആരും വെച്ചിട്ട് പോകല്ലോ ഫോൺ. ഈ 2011 മരിച്ച ഒരാളാണ് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ ഫൗണ്ടറായിരിക്കുന്ന സ്റ്റീവ് ജോബ്. 2011 ഒക്ടോബറിൽ 5 അദ്ദേഹം മരിച്ചു. 2011 ഒക്ടോബർ 5 മരിച്ചതിന് അടുത്ത ഞായറാഴ്ച ഞാനൊരു പള്ളി പ്രസംഗിച്ചു. അപ്പൊ അതിനു മുമ്പേ ഈ സ്റ്റീവ് ജോബിന്റെ കഥ എന്നെ ഇച്ചിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ ജന്മവും അദ്ദേഹത്തിന്റെ വളർച്ചയും പിന്നെ ഈ ലോകത്തെ കമ്മ്യൂണിക്കേഷൻ മാധ്യമത്തെ മുഴുവൻ മാറ്റിമറിച്ച വലിയൊരു ഇതിഹാസമായിട്ടാണല്ലോ സ്റ്റീവ് ജോബ് മാറി. അപ്പൊ ഇത് ഞാൻ പിള്ളേരുടെ അടുത്ത് കഴിഞ്ഞാൽ പറയും അദ്ദേഹത്തെ കുട്ടികളെ ഒന്ന് ഇൻസ്പയർ ചെയ്യിക്കാൻ വേണ്ടി. ഒക്ടോബറിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയ പള്ളിയിൽ അടുത്ത ഞായറാഴ്ച പള്ളി പ്രസംഗിച്ചപ്പോഴേ സ്റ്റീവ് ജോബിനെ പറ്റി പറഞ്ഞു. കുട്ടികൾക്കൊരു ഒരു മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ ഒക്കെ ആകട്ടെന്ന് കരുതി ഇതൊക്കെ പറഞ്ഞു സ്റ്റീവ് ജോബിനെ പറ്റി. അദ്ദേഹം ഇങ്ങനെയൊക്കെ വളരെ വളരെ പ്രയാസമുള്ള ഒരു സിറ്റുവേഷൻ വളർന്നു വന്നിട്ട് ലോകത്തെ കമ്മ്യൂണിക്കേഷൻ മാധ്യമരംഗത്തെ മുഴുവൻ മാറ്റിമറിച്ച വിപ്ലവാത്മകമായ മാറ്റം വരുത്തിച്ച് വലിയ മനുഷ്യനായിട്ട് ഇതിഹാസമായി മാറിയ സ്റ്റീവ് ജോബിന്റെ കഥ പറഞ്ഞു. അതെല്ലാം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗത്തിൽ എനിക്കും ഒരു അഭിമാനമൊക്കെ തോന്നി. ഞാന് ഇത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോഴേ എന്നെ ആ ഇവിടെ നമ്മുടെ മദ്രാസിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇവിടുന്ന് വരുമ്പോ എന്നെ ഒരു വീട്ടിലോട്ട് പോവാ, ഞാൻ ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലോട്ട് പോവാ. എന്റെ കൂടെ രണ്ടും അച്ഛന്മാരും ഉണ്ടെന്ന് കാരണത്തുണ്ട്. അങ്കിള് എന്നെ നമ്മുടെ വീട്ടുകാരൻ വണ്ടി ഓടിക്കുന്നു. അപ്പൊ കാറിനകത്ത് അച്ഛന്മാരും യങ്ങച്ചന്മാരൊക്കെ ഉണ്ടായതുകൊണ്ട് സ്റ്റീവ് ജോബ് ഡിസ്കഷനിൽ വന്നു.
സിഒ ജോബ് ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോ ഇതെല്ലാം കഴിഞ്ഞപ്പോ അങ്കിള്, വണ്ടി ഓടിക്കുന്ന അങ്കിള് മനുഷ്യൻ തിരുന്ന് പറയാ, തിരുമേനി, യു ആർ ഓൾ പ്രൈസിങ് സ്റ്റീവ് ജോബ്, ബട്ട് യു നോ ഹൗ ഹി സ്പോയിൽ ദ യങ് ജനറേഷൻ. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് മൂന്ന് മക്കളാവുള്ളേ, ഇവരെന്നോട് സംസാരിക്കാറില്ല, സംസാരം വീട്ടിലില്ല, കാര്യം മൂന്ന് പേര് ഈ സാധനം എടുത്ത് ചെവി വെച്ചിട്ട് അവർ അവരുടെ ലോകത്തോ, നമ്മുടെ ഈ ഇയർഫോണില്ലേ അതെടുത്ത് ചെവി വെച്ച് ഒന്നുകിൽ അവർ പാട്ട് കേൾക്കും, ഡാൻസ് ചെയ്യും, ഇതൊക്കെ ചെയ്യും, അല്ലെങ്കിലോ അകലെയുള്ള ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഇതിലേതെങ്കിലും നടക്കുകയുള്ളൂ, വിളിച്ചാലും കേൾക്കത്തില്ല, ഒന്നുമില്ല, ഒരു കമ്മ്യൂണിക്കേഷനും വീട്ടിലില്ല, ഒരു കമ്മ്യൂണിക്കേഷനും വീട്ടിലില്ല. സത്യത്തിൽ ലോകത്തെ കമ്മ്യൂണിക്കേഷന്റെ വിപ്ലവാത്മകമായ മാറ്റം വരുത്തിയ ഒരു മനുഷ്യനെ പറ്റിയുള്ള സാധാരണ മനുഷ്യന്റെ അഭിപ്രായം എന്താ? ഹി സ്പോയിൽ ദ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഫാമിലി. കാര്യം ഇന്ന് മനുഷ്യൻ വർത്തമാനം പറയുന്നതേ അകലെയുള്ളവരോടാ, അടുത്തുള്ളവരോട് സംസാരമില്ല. എത്ര മണിക്കൂറായി ഈ ഫോണും വെച്ചുകൊണ്ടിരുന്ന് ഇരുന്ന് നിന്ന് കിടന്ന് ഇങ്ങനെ മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടിരിക്കുക. അടുത്തുള്ളവരോട്, ഈ റൂമിലുള്ളവരോട്, വീട്ടിലുള്ളവരോട് സംസാരമില്ല, അത്രയും സംഭാഷണം കുറഞ്ഞു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ വിഷയതാണ് സംഭാഷണം. വീടുകളിൽ സംഭാഷണമില്ല, എന്നാൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് അകലെയുള്ളവരോടാണ്, അടുത്തുള്ളവരോട് കുടുംബങ്ങളിൽ ഇന്ന് സംഭാഷണമില്ല. അങ്ങനെയുള്ള ഒരു ലോകത്ത് എങ്ങനെ ഈ കുടുംബ ബന്ധങ്ങളിൽ അച്ഛൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നുള്ളതാണ്? അച്ഛൻ കുറെ കാര്യങ്ങൾ, മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞില്ലേ, കുടുംബ ബന്ധങ്ങളുടെ ശക്തിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് നസ്രയത്തിലെ തിരുക്കുടുംബത്തിന്റെ സ്വഭാവം എടുത്തു പറഞ്ഞില്ലേ? പക്ഷെ ഇന്ന് നമുക്ക് ഇത് ഈ പ്രശ്നം വന്നിരിക്കുക, വീടുകളിൽ സംസാരമില്ല, കാരണം എല്ലാവരുടെയും ചെവി ഈ സാധനമാണ്. ഞാൻ ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോഴേ, പണ്ടൊക്കെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ആൾ മനുഷ്യരോട് സംസാരിച്ചാ പോന്നെ, ഞാൻ ഒരു മനുഷ്യരോടും സംസാരിക്കത്തില്ല, ഞാൻ ഇങ്ങനൊക്കെ നോക്കും, എല്ലാവരുടെയും ചെവിയിൽ ഇതാ, ഞാൻ എന്ത് പറയും, ആരും എന്നോടൊന്നും സംസാരിക്കാറില്ല, എന്നോടും ചോദിക്കാറില്ല, ഒന്നുമില്ല. അങ്ങനെയാ ഇന്നത്തെ ലോകം, ആരോടും അടുത്തിരിക്കുന്നവരോട് സംഭാഷണമില്ല. എയർപോർട്ടിലൊക്കെ ചെന്ന് മണിക്കൂറുകളോളം ഇരിക്കുമ്പോഴും തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ ഉണ്ടെങ്കിലേ, ഹൗ ആർ യു, പേരെന്താ, ഇതൊന്നും ഒരു ചോദ്യവും ഇതുവരെ ഞാൻ ചോദിക്കാറില്ല. ആരും എന്നോട്, വളരെ റെയറായിട്ടേ ഉള്ളു ചിലര് അന്വേഷണങ്ങളുമായിട്ട് വരുന്ന, എന്റെ വേഷവും ഇതൊക്കെ കാണുന്നു വളരെ. പണ്ട് അടുത്തിരിക്കുന്നവർ പോലും ഒരന്വേഷണവും ഇല്ല, ഒന്നുമില്ല, പക്ഷെ അവരെല്ലാം സംസാരിച്ചോണ്ടേ ഇരിക്കുക, അവരെല്ലാം ഇങ്ങനെ സംഭാഷണ അകലങ്ങളിലേ സംഭാഷണമാണ്. കുടുംബങ്ങളിലല്ല ഇന്ന് നമുക്ക് ഈ അടുത്തിരിക്കുന്ന മനുഷ്യരോട് സംഭാഷണം നടത്താൻ മനുഷ്യൻ മറന്നു. അങ്ങനെയുള്ള ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഈ സംഭാഷണത്തിന്റെ പ്രാധാന്യം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് നമ്മൾ കൂടെ ഉള്ളവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ഗൗരവമായിട്ട് പഠിക്കാൻ. സത്യത്തിൽ ഇത് വളരെ വളരെ ഭയങ്കരമായ ഒരു വിഷയമായിരുന്നു അച്ഛൻ്റെ ഇന്നത്തെ പ്രസംഗം. നമ്മളെല്ലാവരുടെയും മനസ്സിനെ സത്യത്തിൽ നമ്മളൊന്ന് ചിന്തിപ്പിക്കണം. ഇത് വളരെ ഭയങ്കരമായ ഒരു ഒരു വിഷയമായിട്ട് തന്നെ, വളരെ ശ്രേഷ്ഠമായ ഒരു വിഷയമായിട്ട് തന്നെ നമ്മൾ കണ്ട് ചിന്തിക്കേണ്ട സംഗതിയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു, അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകൾ, സെമിനാരി അധ്യാപനമെല്ലാം അനുഗ്രഹകരമായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം അവിടെ അരമനയിലുള്ളവർ ഒരു പാട്ട് പാടുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
പുസ്തകത്തിലെ 123-ാമത്തെ ഗീതം, അല്ലെ, രണ്ട് സ്റ്റാൻസകൾ. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ എന്നാരംഭിക്കുന്ന ഗീതം. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും കുന്നുകളകന്നിടിലും മഹാപാർവതം മാറിടിലും കുന്നുകളകന്നിടിലും മഹാപാർവതം മാറിടിലും തന്റെ ദയെന്നും ശാശ്വതമേ തന്റെ മക്കൾക്കാശ്രയമേ തന്റെ ദയെന്നും ശാശ്വതമേ തന്റെ മക്കൾക്കാശ്രയമേ ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും സിയോനിലവൻ നമുക്ക അതിശ്രേഷ്ഠ ബാബൂലക്കല്ല സിയോനിലവൻ നമുക്ക അതിശ്രേഷ്ഠ ബാബൂലക്കല്ല തന്നോടു ചേർന്നു നാവും തന്റെ ജീവക്കല്ലുകളായിടാ തന്നോട് ചേർന്നു നാവും തന്റെ ജീവക്കല്ലുകളായിടാ ദൈവത്തിൻ നാമത്തിൽ നാം ഏതിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും
സ്ത്രീകൾക്കുള്ള പേര് പ്രത്യേകമായിട്ട് വായിക്കുന്നത് ഷോൺ ഇഗ്നേഷ്യസ് ഓമന തോമസ് ആലി മോളി താമരവേൽ രൂബേൻ ഡാനിയൽ ജോസഫ് കെ ടി മസായി വർഗീസ് ജോർജ് ലിനി മാത്യു എബ്രഹാം എബ്രഹാം ജോസഫ് സി വൈ മാത്യു കെ സി വർഗീസ് അലക്സാണ്ടർ സണ്ണി അലക്സ് ജിസ്മ സജീഷ് രാധ രേഖ ഗീത ജോർജ് അബിൻ എൽദോസ് ആരോൺ അലക്സ് ഡീന നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അഭിമുഖ തിരുമനെ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ രാജ്യയെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലെ ഒന്നര വർഷമായിട്ട് ക്യാൻസർ ഏറ്റവും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരിയായിരുന്നു. മിനിസോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയിരുന്നു, പക്ഷേ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്തത് എം ടി ഫൗണ്ടേഷനിൽ. ഏതായാലും ഏറ്റവും സിവിയറായ അവസ്ഥയിലും ഒന്നൊന്നര രണ്ടു വർഷം കർവ് ചെയ്ത് കഴിഞ്ഞ ദിവസം ദേവസ്വനത്തിലേക്ക് യാത്രയായി. രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, സ്കൂളിൽ മൂന്നിലും അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ കുടുംബത്തെ പ്രത്യേകമായിട്ട് ഉറക്കുക. അമ്മകളുടെ ശ്രീശാന്തോണം പടയാകണമെന്ന് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പേരോർത്തി പേരോർത്ത എല്ലാവരെയും ദൈവസന്നതിയിൽ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ബാലകുമാർക്കാരൻ്റെ ദേവനായ ദൈവമേ, അനുകീർത്തിതമായ പ്രഭാതം ഞങ്ങൾക്ക് ഒരുക്കി കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെയൊക്കെ കൂട്ടവയലുണ്ടാകുന്നു എപ്പോഴും ഉണ്ട് എന്നുള്ളതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും അങ്ങയെ ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ആ ഒരു സാന്നിധ്യ ബോധമാണല്ലോ വീണ്ടും വീണ്ടും അങ്ങയുടെ അടുത്ത് വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കി തീർക്കുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാകുന്നതിലല്ല, കാരണം ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജീവിച്ചിരിക്കുന്നു. ലോകത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എത്രമാത്രം അങ്ങയോട് ചേർന്നിരുന്ന് അവയെ അതിജീവിക്കാൻ തക്കവണ്ണം നമ്മളെ ശക്തി ലഭിക്കുന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഞങ്ങളെ ഈ ലോകത്തിൽ ധൈര്യത്തോടെ ജീവിക്കാൻ തക്കവണ്ണമുള്ള പ്രേരണയും ശക്തിയോടെ പ്രദാനം ചെയ്യണമേ. ലോകത്തിലിരിക്കുന്ന ആളുകളുടെ പേരുകളൊക്കെയും വീണ്ടും ഞങ്ങൾ ഓർക്കുന്നു. ദൈവങ്ങൾക്കൊക്കെയും അവിടുന്ന് ഒരു കാലപരിധി ഈ ലോകത്തിൽ നിർണയിച്ചിട്ടുണ്ട്. എങ്കിലും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ സമർപ്പണത്തിന്റെ ഒക്കെ ആ ഒരു ആഗ്രഹം കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം സബ്രാനെ അങ്ങയുടെ കരുണയും ശ്രദ്ധേവാത്സല്യവും ഒക്കെ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു പരിപൂർണമായ രോഗസൗഖ്യം ഉണ്ടാകണം എന്ന ആഗ്രഹം, എന്നാൽ അതിനേക്കാൾക്കുപരി ദൈവകരുണയും ദൈവ സ്പർശനവും ഒക്കെ കൂടുതലായി ഈ രോഗികളെ ആളുകൾക്കൊക്കെ ലഭിക്കുകയും രോഗത്തിന്റെ തീവ്രത അറിയാതെ, രോഗത്തിന്റെ വേദന അറിയാതെ, രോഗത്തിന്റെ ഭയത്തിൽ വീണു പോകാതെ തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള ഒരു ആത്മസന്തോഷം ലോകത്തിന്റെ ഏത് തീവ്രത അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട കോണമുള്ള ഒരു പ്രേരക ശക്തിയായി തീരുവാണ്ട കോണം അവരുടെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അവരെ ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലും ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലൊക്കെയും പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ഉണ്ടാവാണ്ട കോണം ഇടയാക്കി തീർക്കണമേ. വേദനയിലും ദൈവത്തെ സ്തുതി പാടത്തക്കവണം അവരുടെ നാവിനെ, അവരുടെ ഹൃദയത്തെ അവർ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങൾ കടന്നു പോകുന്ന എല്ലാവരെയും പ്രാർത്ഥിക്കും ധൈര്യപ്പെടുത്തണം. പ്രത്യേകിച്ച് രോഗത്തിന്റേതായ ഭീതിയൊക്കെ ശക്തമായിട്ട് കീഴ്പ്പെടുത്തുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന ഉറപ്പുള്ള സ്വരം കേട്ട് ഏത് പ്രതിബന്ധങ്ങളും ജീവിക്കാണ്ടക്കവണമുള്ള ആത്മീയ ശക്തി നിന്റെ മക്കൾക്ക് അവർ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ ശ്രദ്ധിക്കുകയും അങ്ങനെ ശ്രദ്ധയിൽ വളരുവാണ്ടക്കൊണ്ടിടയാക്കി തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയും കഴിവും ശക്തി അവർ കൊടുക്കണമേ. അതോടൊപ്പം ലോകത്തിന്റെ അതിനേക്കാൾ അപ്പുറം ഉയരങ്ങളിലെ അറിവ് കണ്ടെത്തുവാനുള്ള ഒരു തിരിച്ചറിവ് നിന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നന്മയുടെ തലത്തിൽ മുന്നേറുവാണ്ട കോണം നീ അവരെയൊക്കെ സഹായിക്കണം. പ്രത്യേകിച്ച് വഴുതെറ്റി പോകുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ ലോകത്തിൽ കൂടിക്കൂടി വരുമ്പോൾ അത്രമാത്രം ആഴമായി അങ്ങയിൽ സ്പർശിച്ച് ജീവിക്കാണ്ട കോണം ഓരോ മക്കളെയും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. കുടുംബ ബന്ധത്തിൽ ദൈവിക അനുഗ്രഹം സമൃദ്ധിയായിട്ട് കണ്ടെത്താൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് അനുഗ്രഹീതമായ വചനം ഞങ്ങൾ കേട്ടതുപോലെ പരസ്പരം കൃത്യമായ ആശയവിനിമയം നടത്തുകയും ആ ആശയവിനിമയം മനസ്സും ശരീരവും ആഴമായി ബന്ധിക്കത്തക്കവണ്ണം ഉള്ള ഒരു തലങ്ങളിലേക്ക് വളരുവാൻ അവിടുത്തെ സ്പർശനം ഓരോ കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടുമായിട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിവാഹത്തിനോട് ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെയും സന്തോഷിപ്പാണ്ടക്കോണം നല്ല തലമുറയുടെ കൊടുത്ത് വാഴ്ത്തി എനിക്ക് ഗ്രഹിക്കണം. ജോലി ചെയ്യുന്നവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കുള്ള നല്ല ഉപജീവനത്തിലുള്ള വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാവാതിരുമേനി എല്ലാ തിരുമേനിമാരെ ഓർക്കുന്നു. ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ നടത്തണമേ. പ്രതിബന്ധങ്ങളുടെയും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് കൂട്ടായിരിക്കണമേ. അങ്ങയുടെ ഫലത്തിലേക്ക് നയനങ്ങളെ പതിച്ചുകൊണ്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ജീവാണ്ടക്കവണ്ണം ഉള്ള ഉൾക്കാഴ്ച അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആർത്തിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്ന പത്രകർത്താക്കളെ അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. ഞങ്ങൾ എന്തെങ്കിലും പിഴവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. അതുപോലെ ഓരോ ഞങ്ങളുടെ ഈ കൂട്ടായ്മയും ഞങ്ങൾ ആന്തരികമായി കൂടുതൽ ഉണവുള്ളവരും ചൈതന്യമുള്ളവരുമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പ്രത്യേകിച്ച് തിരുവചനം ധ്യാനിച്ച അവിടുത്തെ അഭിഷിക്തരെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് വരുവാനും കാണുവാനും പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും ഒക്കെ അവിടുന്ന് അവസരവും ആരോഗ്യം കൊടുക്കും. തുറന്നും ഞങ്ങളുടെ കൃപയും കരുണയും അവിടുത്തെ അഭിഷിക്തരോട് കൂടെ ഉണ്ടായിരിക്കണം. കുടുംബത്തെ പ്രത്യേകമായ തിരുത്തരങ്ങൾ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടായ്മ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പ്രിയപ്പെട്ട രാജ്യം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോപ്പർ ക്രിസ്തുവച്ചി അത്രയായിരിക്കുന്ന പ്രിയപ്പെട്ട പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെയൊക്കെ ആത്മാവ് നിത്യശാന്തി ലഭിക്കാണ്ടക്കൊണ്ടിടയാക്കി തീർക്കണമേ. ഇവരുടെയൊക്കെ ദേഹവിയോഗ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിബന്ധമായ കാലഘട്ടത്തിൽ കൂടി അവിടുന്ന് അവരെ തലോടണമേ. നഷ്ടങ്ങളുടെ മുറിവിന്റെ ആഴം വേദനയോടെ തിരിച്ചറിയാതെ വണ്ണം അങ്ങയുടെ സ്പർശനം അവർക്ക് സാന്ത്വനവും ശാന്തി ലഭിക്കാണ്ടക്കോണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാളും സൂചിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസു ദൈവമേ. വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലുമായി ശുശ്രൂഷയിൽ സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളെല്ലാവരോടും, ഞങ്ങൾ പ്രത്യേകമായിട്ട് വേറൊരുത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളോടും യാചനകളോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് അഭിനന്ദ തിരുമനസ്സ്, അതുപോലെ തന്നെ അനുഗ്രഹീതമായ ചിന്ത പകർന്നു വന്ന നന്ദി കരിഹാട്ടിലച്ചൻ, എല്ലാ വൈദിക ശേഷമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അരുമനയിൽ കൂട്ടിയിരിക്കുന്ന വിശ്വാസികൾ, വേദവസം വായിച്ച സെക്രട്ടറി ആയിരിക്കുന്ന മനോജ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പോലുള്ള മനോജ്, അതുപോലെ രാജൻ, എല്ലാവരോടും ഉള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് കരിഞ്ഞാട്ടിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുറന്നും നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഈ സുഹൃത്തുക്കൾ ഉണ്ടാകണം. പ്രാർത്ഥനയോടുകൂടി ഒരു കൂടുതൽ എല്ലാവരും അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ.